أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. നാം കഴിഞ്ഞ ക്ലാസുകളിലൂടെയെല്ലാം ഗ്രഹിച്ച് വരാറുള്ളത് ഈ സ്ഥലത്ത് ഈ സമയത്ത് നടത്താറുള്ള ക്ലാസുകളിലൂടെ അള്ളാഹുവിന്റെ വഴിയിലുള്ള പോരാട്ടം എന്നതാണ്. ഈ വിഷയം നാം തുടങ്ങിവെച്ചിട്ട് മാസങ്ങളായെങ്കിലും ഈ വിഷയം നാം തെരഞ്ഞെടുക്കാനുള്ള പ്രധാന ലക്ഷ്യം നാം ശത്രുക്കളോട്, യഥാർത്ഥ ശത്രുക്കളോട് പോരാടുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്ന, അകൽന്ന് നിൽക്കുന്ന, ദൂരെ നിൽക്കുന്ന ശത്രുക്കളോട് പോരാടുന്നതിന് മുമ്പായിട്ട് നാം സ്വന്തം ശരീരത്തെ തന്നെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്തും ചുറ്റിപ്പറ്റിയുമായി നിൽക്കുന്ന ശത്രുവിനോട് പോരാടാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടാക്കണം, ഉണ്ടാവണം എന്നത് ആണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്നും, ഇന്ന് ജീവിക്കുന്ന മുസ്ലിം ലോകത്തിൽ നിന്നിട്ട് 1,000,000,000 മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും, ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും, അവരിൽ നിന്നിട്ട് 1,000,000,000 യഥാർത്ഥ ജിഹാദ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ജിഹാദ്, നഫ്സിനോട്, ആത്മാവ് ശരീരത്തിനോട്, അതുപോലെ തന്നെ മനുഷ്യ ജിൻ പിശാചുകളോട് ചെയ്തിട്ട് അതിൽ വിജയം കൈവരുത്തിയവർ 1,000,000 1,000,000,000 മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ വളരെ പ്രയാസമാണ് ഉണ്ട് എന്ന മറുപടി നൽകൽ. എന്തുകൊണ്ട്? അത് അവരുടെ പ്രവർത്തനം കുറിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം. അവരുടെ പ്രവർത്തനം കുറിക്കുകയാണെങ്കിൽ അവർക്ക് 1,300 മുമ്പ്, അല്ലെങ്കിൽ 1,416 ഹിജ്റയിലാണല്ലോ നാം നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നയിടം മുതൽ ആണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം കൈവരുത്താൻ ഉള്ളതായ ആ മുന്നോടി അല്ലാഹു സുബ്ഹാനഹു വതാല ബദർ യുദ്ധത്തിലൂടെ നൽകിയിരുന്നത്. ഹിജ്റയുടെ 2-ാമത്തെ വർഷത്തിലാണ് ബദർ യുദ്ധം നടന്നതും. അവിടെ മുതലാണ് മുസ്ലിങ്ങൾ ഏകദേശം 100 ലോകത്തിന്റെ നാനാ തുറകളിലും വ്യാപകമാവുകയും ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായിട്ട് അറിയപ്പെട്ടിരുന്നതായ സാമ്രാജ്യങ്ങളെ കീഴടക്കുകയും എല്ലാം ചെയ്തതായ യാഥാർത്ഥ്യം, ശത്രുമിത്രങ്ങൾ വ്യത്യാസം കൂടാതെ ലോകം അംഗീകരിച്ചു വന്നതായ യാഥാർത്ഥ്യങ്ങൾ, എഴുതപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ കണ്ടതായിരുന്നു ഒരു കാലഘട്ടത്തിൽ. 100 ലോകം അത് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ഉടമകൾ പോരാടേണ്ടതുപോലെ പോരാടിയപ്പോൾ അവർക്ക് കൈവരുത്താൻ സാധിച്ചതായ സമാധാനവും ശാന്തിയും വിജയവും അവരുടെ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങളിൽ തന്നെ അവർക്ക് വ്യാപകമായ വിജയം,
വ്യാപകമായ അന്തസ്ഥ അഭിമാനം നേടിയെടുക്കാൻ സാധിച്ചതൊക്കെ ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്നതായ ശത്രുക്കളിവരേക്കും സമ്മതിച്ചതും അവരുടെ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിപ്പോയതും ആണ്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും പറഞ്ഞതായിരുന്നു, ഒരു കാലഘട്ടത്തിൽ നാം ഇന്ന് പാശ്ചാത്യരുടെയും അതുപോലെ തന്നെ യൂറോപ്പികളുടെയും ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങളെയോ അറിഞ്ഞിട്ടോ അറിയാതെയോ നാം പേറി നടക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്നതായ കാനേഷ്മാര് ജനന സർട്ടിഫിക്കറ്റ് മുസൽമാന്മാര് പലരും അറിഞ്ഞിട്ടോ അറിയാതെയോ അതിലൂടെ അഭിമാനിക്കുന്നുണ്ടെങ്കിലോ, ആ അഭിമാനിക്കുന്നതായ ആ രൂപത്തിലുള്ളതായ അഭിമാനം താരതമ്യേന തുല്യപ്പെടുത്താൻ പറ്റുകയില്ലെങ്കിലും പണ്ടൊരു കാലഘട്ടത്തിൽ നേരെ മറിച്ചായിരുന്നു സംഭവിക്കാറുണ്ടായിരുന്നത്. അഥവാ വിദേശത്തിൽ ഇന്നത്തെ അന്നത്തെ ഭാഷയിൽ റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരെന്ന് പറയാറുള്ള ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പാശ്ചാത്യരെന്നും അല്ലെങ്കിൽ യൂറോപ്യകളെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അന്ന് പാശ്ചാത്യരുടെ നാടുകളിലൊക്കെ മനുഷ്യന്മാർ താമസിക്കാൻ കൂടുതൽ ആരംഭിച്ചിട്ടില്ല എങ്കിലും ഇന്നത്തെ കാലഘട്ടം സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, പേർഷ്യൻ റോമൻ ചക്രവർത്തിമാരുടെ കീഴിൽ ജീവിച്ചിരുന്നതായ വിഭാഗം മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ പേറി നടക്കാറുണ്ടായിരുന്നു, മുസ്ലിങ്ങളെക്കുറിച്ച് പഠനം നടത്താറുണ്ടായിരുന്നു, മുസ്ലിങ്ങളെക്കുറിച്ച് അവർ റിസർച്ച് നടത്താറുണ്ടായിരുന്നു, മുസ്ലിങ്ങളെക്കുറിച്ച് അവർ സെമിനാർ നടത്താറുണ്ടായിരുന്നു, മുസ്ലിങ്ങളെക്കുറിച്ച് അവർ അവരുടെ സംസ്കാരത്തെ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പകർത്തുക എന്നത് അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് ആധാരമായി മനസ്സിലാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് മുസ്ലിങ്ങൾ ഉപയോഗിക്കാറുള്ളതായ സബാഹൽ ഖൈർ സബാഹന്നൂർ, അറബികൾ ഉപയോഗിക്കാറുള്ളതായ വേർഡ്സുകൾ അറബി ഭാഷയിലൂടെ അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. അറബി ഭാഷ അവർക്ക് അറിയുന്നത് കൊണ്ടല്ല, ഏതുപോലെ ഇംഗ്ലീഷ് നമുക്ക് അറിയുന്നത് കൊണ്ടല്ല എങ്കിലും നാം ഗുഡ് നൈറ്റ് എന്നും ഗുഡ് മോർണിംഗ് എന്നും പറയാറുള്ളത് പോലെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ അറിഞ്ഞിട്ടോ അറിയാതെയോ ഇംഗ്ലീഷ് അറിയാത്തവരും ഇംഗ്ലീഷ് അവരുടെ ഭാഷയല്ലെങ്കിലും പലവരും ഉപയോഗിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ആ ഭാഷയുടെ ഉടമകളെ മാനിച്ച് അവർ വലിയ സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെ ഉടമകളാണ് എന്ന തെറ്റിദ്ധാരണ ഹൃദയത്തിൽ കയറിക്കൂടിയത് കാരണത്താൽ ചിലവരൊക്കെ കാട്ടാറുള്ളത് പോലെ പണ്ട് കാലഘട്ടങ്ങളിൽ അത് ഇന്നത്തത് അയാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തതായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളുടെ വേർഡ്സുകളെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പേര് നടക്കുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ അർഹതയുള്ള വിഭാഗമായിരുന്നു മുസ്ലിങ്ങൾ. അവരുടെ പ്രതാപത്തെ അവരുടെ സംസ്കാരത്തെ അവരുടെ ആചാരത്തെ പേര് നടക്കുന്നതിൽ യഥാർത്ഥത്തിൽ അവർക്ക് അന്തസ്ഥാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടാവാറുള്ളത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നൂറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തിന് ഭരിക്കുവാനും കീഴടക്കുവാനും സാധിച്ചു. എത്രത്തോളം ഇവരുടെ കീഴിൽ യുദ്ധത്തിന് കീഴടങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് അന്തസ് കിട്ടണമെങ്കിൽ ഇവരുടെ കീഴിൽ നിന്യരായിട്ട് നമ്മുടെ നാട്ടിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് ഉത്തമമെന്ന് ചൈനയുടെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ ഇന്നും അന്നുമെല്ലാം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ വിഭാഗമായി അറിയപ്പെട്ടിരുന്നതായ വൻ രാഷ്ട്രമാകുന്ന ചൈനയുടെ രാജാവ് മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് അവിടെ എത്തിയതായ കമാൻഡറുടെ മുമ്പിൽ ചെന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ നാട് നിങ്ങളുടെ നാടായി മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല, കാരണം നിങ്ങളോട് പോരാടാനുള്ളതായ കൽപ്പും കഴിവും ഞങ്ങൾക്കില്ല, നിങ്ങളോട് പോരാടിയാൽ റഷ്യക്കാർ പോരാടിയപ്പോൾ സംഭവിച്ചതുപോലെ യൂറോപ്യകൾ പോരാടിയപ്പോൾ സംഭവിച്ചതുപോലെ കൂടുതൽ തലകളെ അരിഞ്ഞുകൊടുക്കുക എന്നല്ലാതെ ഞങ്ങളുടെ കൊട്ടാരങ്ങളെയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ ഞങ്ങൾക്കൊരു പ്രത്യേക നേട്ടങ്ങൾ കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാറുള്ളതായ രണ്ടാമത്തെ വകുപ്പുണ്ടല്ലോ, അതെന്താണ്? ജിസിയ തന്നിട്ട് നിന്യരായി നിങ്ങളുടെ കീഴിൽ ജീവിക്കുക എന്നത് നിങ്ങളുടെ രണ്ടാമത്തെ വകുപ്പാണല്ലോ. ആ വകുപ്പിന് ഞങ്ങൾ തയ്യാറാണെന്ന് ചൈന മരുഭൂമിയുടെ സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന രാജാവ് മുസ്ലിം പട്ടാളത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മുസ്ലിം ചരിത്രത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്, നാം ഒരു കാലഘട്ടത്തിൽ പോരാടേണ്ടതുപോലെ പോരാടാൻ തുടങ്ങേണ്ടടുത്തൊന്ന് തുടങ്ങിയപ്പോൾ ലോകം നമ്മുടെ കീഴിൽ വന്നിരുന്നു. ഇന്ന് തുടങ്ങേണ്ടടുത്തൊന്നും തുടങ്ങിയിട്ടില്ല, മദ്യത്തൊന്നും തുടങ്ങിയിട്ടില്ല, എവിടൊന്നും മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടില്ല. മുസ്ലിങ്ങൾ അക്കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് അബൂബക്കർ സാഹിബ് ഉണർത്തിയതുപോലെ ഞാൻ ഇപ്പോഴാണത് ഓർത്തത്. പണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു എന്നത് ശരിയാണ്. ഈജിപ്തിൽ ഞാൻ പോയപ്പോൾ മടങ്ങി വന്നപ്പോൾ എന്നോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഈജിപ്തുകാരെക്കുറിച്ച് ആ നാട്ടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, എന്റെ അഭിപ്രായത്തിൽ അവിടെയുള്ളവർ ജീവിക്കാൻ പഠിച്ചിട്ടില്ല, അവർ മരിക്കാൻ പഠിച്ചിട്ടില്ല, ജീവിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഈജിപ്തുകാരെ മാത്രം ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആക്ഷേപിക്കേണ്ടതല്ല. പൊതുവെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ സ്ഥിതി അവരുടെ പ്രവർത്തനം നോക്കിയാൽ ജീവിക്കാൻ വേണ്ടി മാത്രം പഠിച്ചു എന്നല്ലാതെ മരിക്കാൻ വേണ്ടി പഠിച്ചതായിട്ട് കാണുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ ഇവിടെയുള്ള ജീവിതം കാണുമ്പോൾ മാറ്റി പറയേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആക്ഷേപിച്ചേക്കാം. പക്ഷെ മക്ക മദീന വ്യത്യാസമുണ്ട്. മക്കയിലും മദീനയിലും എന്തുകൊണ്ടാണ് ഈ പ്രത്യേക അനക്കങ്ങളും ചലനങ്ങളും കാണുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ട് ഭക്തരായിട്ട് ജീവിക്കുന്നതായ കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ളതായ വിഭാഗം ഏത് നിമിഷത്തിലും എത്തിക്കൊണ്ടേയിരിക്കുന്ന സ്ഥലം ഇതായതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈമാന് തളങ്ങിക്കൊണ്ടേ കാണുന്നു, ഇവിടെ എപ്പോഴും ലക്ഷങ്ങൾ നമസ്കരിച്ചുകൊണ്ടേ കാണുന്നു. പക്ഷെ അതേസമയത്ത് മറ്റു നാടുകളിൽ നോക്കിയാൽ ഇത്രയും ഈ കാണുന്ന രൂപത്തിലുള്ളതായ ഇസ്ലാമിക ചലനങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടിയുള്ളതായ ആത്മാർത്ഥതയോടുകൂടിയുള്ളതായ നീക്കങ്ങളോ വയസ്സന്മാർ വരേക്കും ആ പള്ളിയിൽ ക്യൂ നിൽക്കുന്നതായ ക്യൂകളെയോ നമുക്ക് കാണൽ വളരെ പരിമിതവും വളരെ വളരെ പ്രയാസവുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ കാണുക മറ്റു നാടുകളിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തുടങ്ങേണ്ടടുത്തുനിന്ന് തുടങ്ങാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ക്ലാസിലൂടെ നാം ഉദ്ദേശിക്കുന്ന പ്രധാന ലക്ഷ്യം തുടങ്ങേണ്ടിടത്തും തുടങ്ങണം, എന്നാൽ പിന്നെ എവിടെയും വിജയം തന്നെയായിരിക്കും എന്നതാണ്. തുടങ്ങേണ്ടിടത്തും തുടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് നാം പോരാടാൻ വേണ്ടി ആരംഭിക്കുക. നമ്മുടെ ആത്മാവിനോട് പോരാടുന്നതിൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുണ്ടാവൽ എന്തും ഞാൻ ഈ മതത്തിനു വേണ്ടി ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ഈ ആത്മാവിനോട് പോരാടിയിട്ട് നമ്മുടെ ഹവൻ നഫ്സിനോട് ദേഹേച്ഛയോട് പോരാടിയിട്ട് പിശാചിനോട് പോരാടിയിട്ട് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുവാൻ നമസ്കരിപ്പിക്കുവാൻ സദഖ ചെയ്യിപ്പിക്കുവാൻ ധർമ്മം ചെയ്യിപ്പിക്കുവാൻ ആ ശരീരത്തിന്റെ ഓരോ അവയവത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പ്രീതിപ്പെട്ട തൃപ്തിപ്പെട്ടതായ മാർഗത്തിൽ കീഴടക്കാനുള്ളതായ കൽപ്പും കഴിവും എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മാവ് കൊണ്ട് ഈ ശരീരം കൊണ്ട് ഞാൻ ഇനി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന ആ സ്ഥലത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പിന്നെ എന്ത് വിഷമതകൾ എന്ത് ബുദ്ധിമുട്ടുകൾ മരം കോച്ചുന്ന തണുപ്പുള്ള സമയത്ത് ഉണർന്നിട്ട് സുബ്ഹ് നമസ്കരിക്കുമ്പോൾ വരുന്നതായ വിഷമതകൾ വിഷമമായി തോന്നുന്നതല്ല, വളരെ ചൂട് പിടിച്ച സമയത്ത് ഇപ്പോൾ അനുഭവിക്കാറുള്ളത് പോലെ 45 ഡിഗ്രി 46 ഡിഗ്രി 50 ഡിഗ്രി ചൂടുള്ള സമയത്ത് നട്ടുച്ച സമയത്ത് നാം ആ എയർ കണ്ടീഷന്റെ താഴ്വരയിൽ താമസിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വിഷം കലർന്ന അല്ലെങ്കിൽ സുമൂമുള്ള കാറ്റുകൾ എന്നാണ് ഇവിടെ പറയുക, ആ സുമൂമുള്ള കാറ്റുകളുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ട് പള്ളിയിൽ ചെന്നിട്ട് നമസ്കരിച്ച് വരാൻ പ്രയാസം തോന്നും. പ്രത്യേകിച്ച് അസർ സമയത്ത് ഇവിടെ കൈലൂലത്തോറക്കി ഉറങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞ ശേഷമാണ്. ആ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ അസർക്ക് ഉണരാൻ എന്തോ ഒരു പ്രയാസമാണ്. ആ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സുബ്ഹ് നമസ്കാരം അസർ നമസ്കാരം ഈ രണ്ട് നമസ്കാരത്തിന് വളരെ പ്രാധാന്യം നൽകിയതായിട്ട് കാണാം. ഖുർആനിലും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളാണെന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ രണ്ട് വിഭാഗം കാപട്യത്തിന്റെ ഉടമകളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിഭാഗമാണ് സുബ്ഹ് നമസ്കാരത്തിന് ഹാജരാവാത്ത, അസർ നമസ്കാരത്തിന് ഹാജരാവാത്ത, മറ്റൊരു ഹദീസിൽ ഇശ നമസ്കാരത്തിന് ഹാജരാവാത്തവർ എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ആത്മാവിനോട് മല്ലിട്ട് മത്സരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛയോട് മല്ലിട്ട് മത്സരിച്ചിട്ട് ദേഹം ആവശ്യപ്പെടുന്നതിനോട് സമ്മതിച്ചു കൊടുക്കാതെ അള്ളാഹു ആവശ്യപ്പെടുന്നതിന് നാം കീഴടങ്ങുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം പോരാട്ടത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. ആ വിജയം വിജയിക്കുമ്പോൾ ഒരു വിഷമതയും വിഷമതയായിട്ട് തോന്നുന്നതല്ല. ഇതുപോലെ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു ഒരവസരത്തിൽ, നിങ്ങൾ എങ്ങനെയാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് ശിക്ഷിച്ച സമയത്ത് അത്ര വലിയ ശിക്ഷയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം മുസ്ലിമായ ശേഷം, അദ്ദേഹം ഷാമിലേക്ക് എത്തിയ ശേഷം എന്നാണ് എന്റെ ഓർമ്മ, ചോദിക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ മദീനയിൽ താമസിച്ചിരുന്നില്ല, പിന്നെ അവര് ഷാമിൽ പോയിട്ടാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോൾ മാനസികമായി ഇവിടെ വിഷമമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് പിന്നെ സ്റ്റോപ്പായി. അവസാനമായിട്ടൊരു ബാങ്ക്, അദ്ദേഹം വിളിച്ച ബാങ്കിൽ ഏറ്റവും അവസാനത്തെ ബാങ്ക് ബൈത്തുൽ മഖ്ദിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കീഴടക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നേരിട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ക്രിസ്ത്യാനികളോട്, അവിടെയുള്ളതായ ഭരണകൂടത്തോട് നേരിട്ടിട്ട് താക്കോല് വാങ്ങിയതായ സംഭവം നാം ഹിജറ ലോഡ്ജിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ രണ്ടു വർഷം മുമ്പ് വിശദീകരിച്ച് പറഞ്ഞതാണ്. ബൈത്തുൽ മഖ്ദിസിൻ മഖ്ദിസി എന്നതായ മസ്ജിദുൽ അഖ്സ പതഹാക്കിയ സംഭവം. ആ സന്ദർഭത്തിൽ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു അവിടെ സദസ്സിലുണ്ടായിരുന്നു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അല്ലയോ ബിലാലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനാണല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലും മസ്ജിദുൽ ഹറാമിലും ബാങ്ക് വിളിച്ച വ്യക്തിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅദ്ദിനായിട്ട് മക്ക റിപ്പബ്ലിക് നടന്നതായ വേളയിൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ആ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി, നിങ്ങളാണ് ഇന്ന് കഅബത്തിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കേണ്ടതെന്ന്. മസ്ജിദുൽ ഹറാമിന്റെ ചരിത്രത്തിൽ മസ്ജിദുൽ ഹറാമിനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ ദേവാലയത്തെ നിർമ്മിച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ശറഅക്കിയതായ ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിൽ ശറഅക്കിയതായ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന പേരിൽ നാം കേൾക്കാറുള്ളതായ അഞ്ചൊക്കെ നമസ്കാരത്തിൽ കേൾക്കാറുള്ളതായ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ആദ്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കുന്നത് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിലൂടെയായിരുന്നു. എവിടെ? കഅബത്തിൽ വെച്ചിട്ട്. എപ്പോഴായിരുന്നു അത് സംഭവിച്ചത്? മക്ക റിപ്പബ്ലിക് നടന്നതായ ദിവസത്തിലായിരുന്നു. ബിലാലിനോട് പറയുന്നു, ബിലാലേ, നിങ്ങൾ വിളിക്കൂ ഇവിടെ കലിമത്തു തൗഹീദ്, അള്ളാഹുവിന്റെ മുദ്രാവാക്യം. ആദ്യമായിട്ട് പതിനായിരക്കണക്കിൽ മുസ്ലിങ്ങളും പതിനായിരക്കണക്കിൽ അമുസ്ലിങ്ങളാകുന്നതായ ആ കഅബയെ ചുറ്റിപ്പറ്റി ജീവിച്ചതായ മക്കയും മക്കയുടെ ഉടമകളും ആദ്യമായിട്ട് അവരുടെ കാതിൽ അലതല്ലുന്നതായ ശബ്ദം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ശബ്ദം. അത് ബിലാൽ മുഅദ്ദിനിലൂടെയായിരുന്നു ആ ശബ്ദം. പിന്നെ തുടർച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാങ്കിയായിട്ട് ദശക്കണക്കിൽ വർഷങ്ങൾ മക്കയിലും മദീനയിലുമായിട്ട് ബിലാൽ ബാങ്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ആ ബിലാലിന്റെ ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തോടുകൂടി പിന്നെ സ്റ്റോപ്പായിരുന്നു. പിന്നെ ആ ബിലാൽ അവസാനമായിട്ട് ബാങ്ക് വിളിച്ചിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മഖ്ദിസ് എന്ന ആ വിശുദ്ധ ഗേഹത്തെ കീഴടക്കിയതായ, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്ന പള്ളി സ്ഥിതി ചെയ്യുന്നതായ ആ നാട്ടിനെ കീഴടക്കിയതായ സന്ദർഭത്തിലും ദിവസത്തിലുമായിരുന്നു ബിലാൽ അവിടെ ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് വിളി കേട്ട ഉടനെ തന്നെ ബിലാലും കരഞ്ഞു. ബാങ്ക് കേട്ടതായ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ വേണ്ടി പോയതായ ദശക്കണക്കിൽ ആയിരക്കണക്കിൽ സഹാബാക്കളും കരഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് കരഞ്ഞത്? ബിലാലിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണോ? അല്ല, മറിച്ച് ബിലാലിന്റെ ശബ്ദം അല്ലാഹു അക്ബർ എന്ന ശബ്ദം അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ വെച്ചിട്ടും മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ടും കേൾക്കുന്ന സമയത്ത് ഈ ശബ്ദം ഞങ്ങളുടെ കാതിൽ അലതല്ലുമ്പോൾ ഒരു സുന്ദരനായ, ഒരു ശക്തനായ, ഒരു നേതാവായ, കണ്ണിലുണ്ണിയായ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ മുമ്പിലിരിക്കാറുണ്ടായിരുന്നു. ആ നേതാവ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ലല്ലോ. ആ നേതാവാകുന്ന നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിലിരിക്കുന്ന പ്രതീതിയാണ് അവരുടെ മുമ്പിൽ തോന്നിയതും അവരുടെ മുമ്പിൽ വന്നതും. എപ്പോൾ? ബിലാലിന്റെ ശബ്ദം കേട്ടപ്പോൾ. ആ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തിലുള്ളതായ ഏത് മുസ്ലിമാണെന്ന് പറയുന്നതായ അത് കുട്ടികളാവട്ടെ, യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, കിളവന്മാരാവട്ടെ, വയസ്സന്മാരാവട്ടെ, മുസ്ലിങ്ങളാണെന്ന് പറയുന്നതായ ഏത് വ്യക്തിയോട് ചോദിച്ചാൽ അബൂബക്കറിനെ പരിചയമുള്ളതുപോലെ, ഉമറിനെ പരിചയമുള്ളതുപോലെ, ഉസ്മാൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമുള്ളതുപോലെ, ലോകത്തിൽ ബാങ്ക് വിളി കേട്ട് പരിചയമുള്ളതായ സർവ്വ മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വലിയവർക്കും ചെറിയവർക്കും സുപരിചിതനായ മനുഷ്യനാണല്ലോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എല്ലാ സഹാബാക്കളെ പരിചയമില്ലെങ്കിലും ബിലാലിനെ പരിചയമില്ലാത്ത മുസ്ലിം കുറവാണ് ലോകത്തിൽ. അങ്ങനെയുള്ള ബിലാലിനോട് മുസ്ലിങ്ങൾ ഒരവസരത്തിൽ പിൻകാലഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഹിസ്റ്ററിയെക്കുറിച്ച്, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്ന, മുസ്ലിങ്ങൾ ക്ഷീണിക്കപ്പെട്ടിരുന്ന, മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെട്ടിരുന്നതായ കാലഘട്ടങ്ങളിൽ ആ മഹാത്മാക്കളാകുന്ന മുമ്പന്മാരുടെ ഹിസ്റ്ററികൾ ലോക മുസ്ലിങ്ങളെ പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ, ആദ്യത്തെ പത്താളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കാറുള്ളത് അവിടെ ചുട്ടുപഴുത്തതായ ആ മണലിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ പാറക്കല്ലിന്റെ മീത, പർവ്വതത്തിന്റെ മീത, ജബൽ ബൈസിൽ വെച്ചിട്ട്, നിങ്ങളെ കഅബയുടെ മുമ്പിൽ വെച്ചിട്ട് ഉമയ്യത്തു ബിൻ ഖലഫ് ശിക്ഷിച്ചിരുന്നു എന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. ആ ശിക്ഷിച്ചിരുന്നതായ ആ സന്ദർഭത്തെ, ആ സംഭവത്തെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ വേദന തോന്നുകയാണ് എന്നിരിക്കുമ്പോൾ, നിങ്ങളുടെ വേദന എത്ര മാത്രമായിരിക്കും ബിലാലേ ആ സമയത്തിൽ, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുക, നിങ്ങൾ എങ്ങനെയായിരുന്നു അത് സഹിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ചോദിക്കപ്പെട്ടിരുന്നു. ഉമയ്യത്തു ബിൻ ഖലഫ് ഏൽപ്പിക്കപ്പെട്ട വിഭാഗം ക്ഷീണിക്കാറുണ്ടായിരുന്നു അടിച്ചിട്ട് ബിലാലിനെ അടിക്കുമ്പോൾ, ഇടിച്ചിട്ട് ബിലാലിനെ ഇടിക്കുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചത്ത് താങ്ങാനാവാത്തതായ പാറക്കല്ലിനെ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാറുണ്ടായിരുന്നു, മാറൂ നിന്റെ സത്യതത്വത്തിൽ നിന്നിട്ട് നീ മാറ്റിപ്പറയൂ എന്ന് പറയുമ്പോൾ, അഹദുൻ 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 എന്ന വേർഡ് മാത്രമേ ബിലാൽ ഉച്ചരിക്കാറുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരുന്നു, മസജിത്തു ഹലാവത്തൽ ഈമാനി, അല്ലെങ്കിൽ മസജിത്തു ഹറാറത്തൽ അദാബി, അല്ലെങ്കിൽ മറാറത്തൽ അദാബി ബിഹലാവത്തിൽ ഈമാൻ. ശിക്ഷയുടെ കയ്പിനെ ഞാൻ ഈമാനിന്റെ രസത്തോട് കൂട്ടിച്ചേർക്കാറായിരുന്നു പതിവ്. അപ്പോളോ എന്താണ് സംഭവിക്കാറുള്ളത്? ഫതഖത്തു ഹലാവത്തുൽ ഈമാനി, ഫതഖത്തു ഹലാവത്തുൽ ഈമാനി അലാ മറാറത്തിൽ അദാബ്. ശിക്ഷയാകുന്ന ആ കയ്പുണ്ടല്ലോ, ശിക്ഷയാകുന്ന ആ വിഷമതയുണ്ടല്ലോ, ശിക്ഷയാകുന്ന ആ കനത്ത താങ്ങാനാവാത്തതായ വിഷമതയുണ്ടല്ലോ, അതിനേക്കാളും മികച്ചു നിൽക്കാറുള്ളത് ഈമാനാകുന്ന രസമായിരുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഈമാനാകുന്ന രസം കടന്നതുകൊണ്ട് അദാബാകുന്ന ശിക്ഷയാകുന്ന ആ കയ്പ് എനക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നില്ല എന്നായിരുന്നു മഹാനായ ബിലാലിന്റെ മറുപടി. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്കും ഉണ്ടല്ലോ ഈമാൻ, ഇല്ലേ? നമ്മളിലെല്ലാം ഈമാനുണ്ട്. ആ ഈമാനിന്റെ ഉടമകളായ നമ്മെ അള്ളാഹു മാറ്റട്ടെ. നമുക്ക് വല്ലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടോ രസം ഈമാനിലൂടെ? വല്ലപ്പോഴും ഈമാൻ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനക്കും നിങ്ങൾക്കും ചോദിക്കേണ്ടതില്ലേ? ബിലാലിന്റെ കൂടെ സ്വർഗത്തിൽ പോകേണ്ടതില്ലേ? ബിലാലിന് സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കേട്ടു എന്ന് റസൂൽ പറയുന്നു. ബുഖാരിയിലാണ് ഹദീസ്, നിഷേധിക്കാൻ പറ്റൂല. ആ കറുത്ത മനുഷ്യൻ, ആഫ്രിക്കക്കാരനായ മനുഷ്യൻ, നീഗ്രോ, അടിമയാണ് മക്കത്ത്, അടിമയായ വ്യക്തി ഉമയ്യത്തു ബിൻ ഖലഫിന്റെ വീട്ടിൽ അടിമ വേല ചെയ്ത ആളായിരുന്നു. ഒന്നിനും കൊള്ളരുതാത്ത ആളായിട്ടാണ് മക്കാരെന്ന് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് എല്ലാരെയും വിളിക്കാത്തൊരു പുതിയ പേര് കൊണ്ടാണ്. എന്താണ് ആ പേര്? റസൂല് വിളിച്ച പേരാണ്. ബിലാലിനെ കണ്ടാൽ ബിലാലിനെ യാ ബിലാൽ എന്നല്ല പറയുക, യാ സയ്യിദന ബിലാൽ എന്ന് പറയുക. സയ്യിദന ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാലെന്ന പറയുക. ഖുറൈശിയല്ല, ഹാഷിമിയല്ല, ഉയർന്ന കുടുംബക്കാരനല്ല, അറബിയല്ല, ഒന്നും തന്നെയല്ല. കളറ് നോക്കുകയാണെങ്കിൽ ഇവരുടെ കളറല്ല, തിളങ്ങുന്ന കറുപ്പാകുന്ന കളറാണ് ഇത്, ആഫ്രിക്കൻ കളറാണ്. അങ്ങനെ അതേപോലെ നീണ്ട മനുഷ്യനും ആണ്, അതിൽ അതിനെല്ലാം പുറമേ മെലിഞ്ഞൊട്ടിയ മനുഷ്യനും ആണ്. നീണ്ട മെലിഞ്ഞൊട്ടിയ അകലമുള്ള അകൽച്ച, ഈ കത്തിപ്പുണ്ടല്ലോ ഇതിനകത്ത് പറയുക, തോള് ചുമല അകൽച്ചയുള്ള മനുഷ്യനുമാണ്. അദ്ദേഹത്തിനെ കണ്ടാലോ എന്നത് പറയാറുണ്ട് സയ്യിദ്ന ബിലാൽ. എവിടുന്നാണ് സയ്യിദ്നാന്നുള്ള പേര് കിട്ടി? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിരുന്നു അബൂബക്കറിനോട്, അബൂബക്കറെ, അബൂബക്കറും സയ്യിദുന, അബൂബക്കർ മുസ്ലിങ്ങളുടെ നേതാവാണ്, സയ്യിദന, മുസ്ലിങ്ങളുടെ നേതാവായ ബിലാലിനെ മോചനം ചെയ്ത ആളുമാണ്. എവിടെ വെച്ചിട്ട്? മക്കയിൽ ഉമയ്യ ശിക്ഷിച്ചിരുന്നതായ ആ സമയത്ത് ഉമയ്യയുടെ മുമ്പിൽ കൂടി വിട്ടുകടന്നപ്പോൾ ശിക്ഷ കണ്ട് സഹിക്കാൻ സാധിച്ചില്ല അബൂബക്കറിന്. അബൂബക്കർ ചോദിച്ചു, എന്ത് വേണമെന്നത്? എന്ത് തന്നാലും വിരോധമില്ല, കൊണ്ടേക്കോ എന്നുള്ള നിലക്കായിരുന്നു അവന്റെ സംസാരം. എന്നിട്ട് 40 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 ഊക്കിയ പവൻ കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിലാലിനെ വാങ്ങിയത്. എന്നിട്ട് അവനോട് പറയുകയുണ്ട്, ഏട്ടോ നീ 100 ഊക്കിയ ചോദിച്ചാൽ വരെ ഞാൻ തയ്യാറാണ്, 100 ഊക്കിയ പവൻ. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് ബിലാലിന്റെ വില അറിയാം, ഉമയ്യക്കോ ഉമയ്യക്ക് ബിലാലിന്റെ വില അറിയുകയില്ല. അപ്പോൾ ഉമയ്യക്ക് ഉമയ്യയും അബൂബക്കുമായുള്ള വ്യത്യാസമാണത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ ആദരിച്ച അബൂബക്കറിനെ സയ്യിദുന, നമ്മുടെ നേതാവാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്, സയ്യിദന, നമ്മുടെ നേതാവിനെ മോചനം ചെയ്ത ആളുമാണ്, രക്ഷ നൽകിയ ആളുമാണ്. ആര്? അബൂബക്കർ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ പേര് കൊടുത്ത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഈമാൻ ആസ്വദിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയായിരുന്നു. ഈമാൻ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ആസ്വദിക്കുക എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഈമാനിന്റെ രുചി ആരാണ് ആസ്വദിച്ചവർ? അള്ളാഹു റബ്ബാണെന്നതിൽ പ്രീതിപ്പെട്ടതായ മനുഷ്യൻ, മതമായിട്ട് തത്വസംഹിതിയായിട്ട് ജീവിക്കാനുള്ള പദ്ധതിയായിട്ട് ഇസ്ലാമാകുന്ന മതത്തെ അംഗീകരിച്ച വ്യക്തിയും, ഓ മുഹമ്മദിൻ ഓബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്ത വ്യക്തി, അവൻ എന്തായി? ആസ്വദിച്ചവനായി ഈമാൻ കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നമുക്ക് ഈമാൻ കൊണ്ട് ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, നാം ഇവിടെ പറഞ്ഞു വരുന്നത് ജിഹാദാണ്. ഈ ജിഹാദിന്റെ പിന്നിൽ ഒറിജിനൽ ജിഹാദ് ചെയ്തവരെല്ലാം ഈമാനിലൂടെ ആസ്വദിച്ചത് കൊണ്ട് തന്നെ, ഈമാൻ കൊണ്ട് ആസ്വദിച്ചത് കൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ മരണം വിലയല്ലായിരുന്നു. അവർക്ക് മെരിച്ചു തീരണം കിട്ടണം ഇസ്ലാമിന് വേണ്ടി എന്നത് അവരുടെ ജീവിത ലക്ഷ്യമായിട്ട് നാം കണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമം അനുഭവിക്കുക എന്നത് അവരുടെ മുമ്പിൽ വിലയല്ലേ അല്ല. നാം പറയാറുള്ളത് പോലെ, ബിലാലിന് അനുഭവപ്പെട്ടതുപോലെ പോലെയും, ഇത കാന തിന്നു പൂസൂക്കി പാറ ആത്മാവ് വലിയ വലിയ ആത്മാക്കളായി മാറിയാൽ, തഇബത്തു ഫീ മുറാദിഹൽ അജിസാമു, ആ ആത്മാവിനെ തേറി നടക്കുന്ന ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന് വളരെ വിഷമത അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ബിലാലിന്റെ ശരീരത്തിന് എത്ര അടി കൊള്ളേണ്ടി വന്നു? എന്തുകൊണ്ടാണ്? ബിലാലിന്റെ അകത്ത് നിൽക്കുന്ന ആത്മാവ് ഉയർന്ന ആത്മാവാണ്. ഉയർന്ന ആത്മാവിനെ പേറി നടക്കുന്ന ശരീരത്തിന് ധാരാളം വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നു, ധാരാളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്തിനുള്ള അടയാളമാണ്? അതിന്റെ അകത്തുള്ള ആത്മാവ് ഉയർന്ന ആത്മാവ് എന്നതിലേക്കുള്ളതായ അടയാളമാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, എത്ര ക്ലാസ് കേട്ടാലും, എത്ര ആയത്ത് കേട്ടാലും, എത്ര ഖുർആൻ കേട്ടാലും, എത്ര വഅദ് കേട്ടാലും, എത്ര സദസ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്താലും, നമ്മൾ നിന്നിട്ട് പലവർക്കും ഈമാനിന് വളം ചേർക്കാൻ സാധിക്കാറില്ല. അള്ളാഹു ആയിനത്തിൽ നാം ആരെയും പെടുത്താതിരിക്കട്ടെ. നാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനെ കുറിച്ച് കൂടുകയും കുറയുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് ഇല്ലേ. ഖുർആൻ കേട്ടാൽ പ്രത്യേകിച്ച് നാം ഇവിടെ വരുന്നതിന് വേണ്ടിയാണ്. ഖുർആൻ കേട്ട് ഹദീസ് കേട്ട് ഖുർആനും ഹദീസും കഴിഞ്ഞാൽ പിന്നെ സഹാബാക്കളുടെ അമ്പിയാക്കളുടെ സഹാബാക്കളുടെ ഹിസ്റ്ററി കേട്ടിട്ട് നമ്മുടെ ഈമാനിന് മുതൽക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനാണല്ലോ നാം ഇവിടെ വന്നിട്ടുള്ളത്. ഈ മുതൽക്കൂട്ടുണ്ടാക്കുക എന്ന ഈ ഡ്യൂട്ടിയിൽ നാം ഒരാഴ്ച മുതൽ മറ്റൊരാഴ്ച വരെ ക്ലാസ്സിന് വരുന്നതിന് മുമ്പായിട്ട് ഇടയിലായിട്ട് നാം വേറെ ജോലികൾ ചെയ്യാറുണ്ട്. ഗവൺമെന്റ് കീഴിൽ, കെഫീലിന്റെ കീഴിൽ അങ്ങനെ പലവരും പല സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നു അല്ലെ. ഈ ഡ്യൂട്ടി ചെയ്തതിന് പകരം ഒരാഴ്ചയിലുള്ള 7 ദിവസത്തിലേക്കുള്ള ശമ്പളം പറ്റാറുമുണ്ടല്ലോ. അതൊരു മാസത്തിൽ ഒരു മാസത്തോട് മാസം തികയുമ്പോഴാണ് പറ്റലെങ്കിലും ആ ശമ്പളം കിട്ടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അതിന് ഒരു നേട്ടമുണ്ടായി എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ ഉറപ്പില്ലെങ്കിൽ നാം ഇവിടെ നിൽക്കൂല. ഏതുറപ്പ്? ഈ ഒരു മാസത്തെ ശമ്പളം കിട്ടുമെന്നുള്ള ഉറപ്പില്ലെങ്കിൽ പിന്നെ വേറെ വിസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനോ ആണ് നമ്മൾ ചിന്തിക്കുക. ഇതാണ് യാഥാർത്ഥ്യം അല്ലെ. എന്നതുപോലെ തന്നെ നാം ഈ കേൾക്കാറുള്ള ആയത്തുകൾ, ഹദീസുകൾ, ഹിസ്റ്ററികൾ കേട്ട ശേഷം നാം ജഡത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടിയുള്ളതായ ഡോളറുകൾ സമ്പാദിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെയും പുരോഗതി വേണ്ടതില്ലേ? ഉണ്ട്. മറ്റതിനേക്കാളും വേണ്ടതുണ്ട്. മറ്റത് പുരോഗതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഏറ്റവും വലിയ നഷ്ടം വരികയാണെങ്കിൽ എന്താണ് വരിക? പട്ടിണി കിടന്നിട്ട് ഒരാൾ മരിച്ചു പോകും, അതല്ലേ വരുള്ളൂ. ആ ജഡം മരിച്ചതുകൊണ്ട് ഒരു അപകടം വരാൻ പോകുന്നില്ല. ആ എവിടെയാണ് അപകടം വരിക? ആത്മാവ് ചത്തുപോവുകയാണെങ്കിൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് നരകത്തിലേക്കുള്ളതായ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തു എന്നതാണ് അതിന്റെ അർത്ഥം. നരകത്തിലേക്കുള്ള ടിക്കറ്റ് റിസർവേഷൻ ചെയ്തവനാണ് ആത്മാവ് ചത്തുപോയവൻ, ഈമാൻ മരിച്ചു പോയവൻ, ഹൃദയം മരിച്ചു പോയവൻ, ഇസ്ലാം നഷ്ടപ്പെട്ടു പോയവൻ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് എന്ത് ഇവിടെ നാം വരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ശക്തിയായ ശൈലിയിലൂടെ ചോദിക്കാറുള്ളതാണ്, അലം യഗ്നി ലില്ലദീന ആമനു അന്തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാ. മുഅ്മിനീങ്ങൾക്ക് ടൈമായിട്ടില്ലേ ഖുർആൻ കേട്ട ശേഷം, ഹദീസ് കേട്ട ശേഷം, വഅദ് കേട്ട ശേഷം, പ്രസംഗം കേട്ട ശേഷം അവരുടെ ഈമാൻ പുതുക്കുവാനും അള്ളാഹുലേക്ക് മടങ്ങുവാനും അള്ളാഹനെ സ്മരിക്കുവാനും അള്ളാഹന്റെ സാമീപ്യം നേടുവാനും അവരുടെ ഈമാനിന് വളം നൽകുവാനും ടൈം ഇനിയും ആയിട്ടില്ലേ? എപ്പോഴേക്കാണ് അവർ നീട്ടിവെക്കുന്നത് എന്ന ചോദ്യം അള്ളാഹു ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ, ഒറിജിനൽ മുഅ്മിനീങ്ങൾ ആരാണ്? അള്ളാഹന്റെ പേര് കേട്ടാൽ, ഖുർആൻ കേട്ടാൽ, ഹദീസ് കേട്ടാൽ, ഇങ്ങനെയുള്ള സദസ്സിൽ വന്നാൽ ഉജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കിടുകിടേ വരച്ചു പോകേണ്ടതാണ്. ഉയിദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈ വിശുദ്ധ ഖുർആനിന്റെ, ഈ വിശുദ്ധ മൂലാധാരത്തിന്റെ, ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിലുള്ളതായ ആയത്തുകൾ അവരുടെ മേലിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാനാ, അവരുടെ വിശ്വാസം കൂടിക്കൊണ്ടേ വരുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് നഷ്ടം വന്നാലും വിരോധമില്ല. എന്ത് നഷ്ടം ഭൗതിക നേട്ടങ്ങൾക്ക് നേട്ടങ്ങളുടെ മുമ്പിൽ വരട്ടെ, ഞാനത് കൂട്ടാക്കുന്നതേ അല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ട് എന്റെ സർവ പ്രശ്നങ്ങളെയും ഞാൻ റബ്ബിലേക്ക് ബരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന ചിന്താഗതിയിലേക്ക് അവനെത്തുന്നതാണ് ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ. അള്ളാഹിലേക്ക് ബരമേൽപ്പിക്കുക. മൗലവി പറഞ്ഞതുപോലെ, റാദൽ കേട്ടതുപോലെ, പ്രസംഗത്തിൽ കേട്ടതുപോലെ, ഞാൻ പാശ്ചാത്തപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്, തൗബ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. നാളെ മുതൽ ഞാൻ അഞ്ചക്ത നമസ്കാരം അതാത് സമയത്ത് പള്ളിയിൽ വെച്ചിട്ടല്ലാതെ നമസ്കരിക്കുകയില്ല. എന്ത് നഷ്ടം വന്നാലും വിരോധമില്ല. നാളെ മുതൽ എനിക്ക് കിട്ടുന്നതായ ശമ്പളത്തിൽ നിന്നിട്ടൊരു ഭാഗം ഇസ്ലാമിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അവശർക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ എന്റെ വീട്ടിലുള്ളതായ എരുമ രാഗം, കഴുത രാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായ കേസറ്റുകൾ കത്തിച്ചുകരിക്കുവാനോ അല്ലെങ്കിൽ അസ്ഥാനത്ത് ഖുർആനിനെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളെയോ, ഇസ്ലാമിക പ്രസംഗങ്ങളെയോ ഞാൻ പിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ എന്റെ വീട്ടിലുള്ളതായ വീഡിയോ അതിലൂടെ ഇസ്ലാമീകരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് വിളിച്ചെറിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിളിക്കാനല്ല, വിളിക്കാനല്ല കേട്ടാ. വിറ്റാൽ പിന്നെയും വാങ്ങുന്നതായ വിഡ്ഢി അതുപോലെയുള്ള തോന്നിവാസം ചെയ്യും. അത് വിളിച്ചെറിയുവാനും കഴിക്കുവാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ വീട്ടിലുള്ളതായ സർവ നോവലുകളെയും സർവ അനിസ്ലാമിക ചിന്താഗതികൾ ഉൾക്കൊള്ളുന്നതായ ആ പത്രങ്ങളെയും മാസികകളെയും ഞാൻ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ എന്റെ വീട്ടിലുള്ളതായ സർവ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ വേഴ്സുകൾ ഉൾക്കൊള്ളുന്നതായ മൗലൂദുകൾ, റാത്തീബുകൾ, മാലകൾ പോലത്തതായ അനിസ്ലാമിക ചിന്താദികൾ ഉൾക്കൊള്ളുന്നതായ പൂജാരികളുടെ വീടുകളിൽ മാത്രം കയറിക്കൂടേണ്ടതായ സാധനങ്ങളായ അങ്ങനെയുള്ളതായ സാധനങ്ങളെ എന്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ വിളിച്ചെറിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഹാബാക്കളുടെ വീട് പോലെ, താബിഈങ്ങളുടെ വീട് പോലെ, താബിഈങ്ങളുടെ വീട് പോലെയുള്ള വീടാക്കിയിട്ട് എന്റെ വീടും എന്റെ ആളുമാറും എന്റെ പെട്ടികളും എന്റെ വീടിന്റെ എല്ലാ മൂലകളും ഞാൻ പറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു പറയുകയാണ്, വലാ റബ്ബിഹിം യതവക്കലൂൻ, എന്ത് നഷ്ടമാണ് അതിലൂടെ വരാൻ പോകുന്നത്, എന്ത് ആക്ഷേപമാണ് അതിലൂടെ വരാൻ പോകുന്നത്, എന്ത് അപകടമാണ് അതിലൂടെ വരാൻ പോകുന്നത് എന്നത് അവരുടെ മുമ്പിൽ വിലയേ അല്ല, അത് കൂട്ടാക്കുന്നതേ അല്ല. കാരണം അവർ സർവശക്തനായ രാജാധിരാജനായ നേതാവായ സിംഹാസനത്തിന്റെ ഉടമയായ അർഷന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തിലേക്ക് അവർ സർവ പ്രശ്നത്തിനെയും വരമേൽപ്പിച്ചവരായി മാറുന്നതുമാണ് എപ്പോൾ. ഈ ഖുർആനിന്റെ ആയത്തിന് അവരുടെ മുമ്പിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ വിശ്വാസം കൂടി വരുന്നതാണ് എന്ന് മാത്രമല്ല അതിലേക്കുള്ള തെളിവെന്താണ്, അള്ളാഹുലേക്ക് പരിപൂർണമായ ഒരു ബലമേൽപ്പിച്ച് കളയുന്നതാണ് പ്രശ്നങ്ങളെ. എന്ത് വന്നാലും വിരോധമില്ല. നാട്ടുകാരെ എതിർക്കട്ടെ, വീട്ടുകാരെതിർക്കട്ടെ, ഭാര്യ വെറുക്കട്ടെ, എന്ത് സംഭവിച്ചാലും വിരോധമില്ല. അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുന്നതാണ് ഇതെങ്കിൽ ഞാനത് ചെയ്യും, റസൂല് തൃപ്തിപ്പെടുന്നതാണ് ഇതെങ്കിൽ ഞാനത് ചെയ്യും എന്ന തീരുമാനത്തിലേക്ക് എത്തും. അതിന് അതെന്തിനുള്ള തെളിവാണ്? ആസ്വദിക്കാൻ സാധിച്ചു ഈമാന്, ഈമാനുകൊണ്ട് വിശ്വാസം കൊണ്ട് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കഫീലിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പെട്ടെന്ന് പോണല്ലോ, എന്തൊരു വിഷമമാണ്, രണ്ടരക്ക നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന ആ വിഷമം. മറ്റുള്ള ആൾക്കും അങ്ങനെയല്ല. പിന്നെയോ മുനാഫിക്കുകളുടെ സ്വഭാവം, പള്ളിയിലേക്ക് കടന്ന് എപ്പോഴാ പുറത്തു പോയി കിട്ടാനുള്ള സ്വഭാവമായിരിക്കും. ആ പള്ളിന്റെ അകത്ത് കടന്നാൽ ചില ഹദീസുകളിൽ കാണാം കൂട്ടന്റെ അകത്തുള്ളതായ പക്ഷികളെ പോലെയാണ്, എങ്ങനെയാണോ തുറന്നു കിട്ടിയാ പറന്നു കളയാമെന്ന് മനസ്സിലാക്കുന്നത് പോലെയായിരിക്കുമെന്നാണ് ആ ആരുടെ സ്വഭാവം, മുനാഫിക്കുകളുടെ സ്വഭാവം. അതേസമയത്ത് എത്ര നിസ്കരിച്ചാലും, എത്ര സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിച്ചാലും, എത്ര അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാലും, എത്ര ഖുർആൻ പാരായണം ചെയ്താലും രസവും രുചിയും ആസ്വാദനവും കൂടിക്കൂടി വരലായിരിക്കും ആർക്ക്? ഈമാൻ നിറഞ്ഞ ഈമാനിന്റെ ഉടമകൾക്ക്. അത് നമുക്കുണ്ടാവണം. അതുണ്ടായവരായിരുന്നു സഹാബാക്കൾ. അതുകൊണ്ടാണ് അവർക്ക് കരള് മുറിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് തോന്നിയത്. എപ്പോൾ? ഈമാൻ കടക്കേണ്ടതുപോലെ കടന്നതുകൊണ്ട്. وإن كلام الله أوثق شافع وأغنى غناء واهبا متفضلا ولو أن عينا ساعدت لتكفكفت سحائبها للدمع ديما وعطلا ولكنها عن قسوة القلب قهتها فيا ضيعة الآمال تمضي مسا لا لا
عندنا عند أرثم كوي بارنو ഖുർആന്റെ പ്രത്യേകത നാം കേട്ടിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ യഥാർത്ഥത്തിൽ ഔസഖു ഷാഫിഇൻ, അതിന്റെ പിന്നിൽ കൂടിയാൽ നിർബന്ധമായിട്ടും നമുക്കിത് ശുപാർശ ചെയ്യും എന്നത് ഉറപ്പുള്ള സാധനമാണ്. മറ്റേത് തത്വത്തിന്റെ പിന്നിൽ, മറ്റേത് ചങ്ങാതിമാരുടെ അഭിപ്രായത്തിന്റെ പിന്നിൽ, മറ്റേത് ഭാര്യമാരുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ അവരുടെ പ്രീതിയുടെ പിന്നിൽ അണിനിരന്നാൽ നമുക്ക് സുപാർശ ചെയ്യാൻ ഏറ്റെടുത്തവരവരല്ല. ഇത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഖുർആൻ ജീവിച്ചവർക്ക്, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർക്ക് ഖുർആൻ സാക്ഷിയാണ് എന്ന് മാത്രമല്ല, സൂറത്തുൽ ബഖറ ആല ഇംറാൻ ഓതുന്നവർക്ക് ആ രണ്ട് സൂറത്തെ പരലോകത്തിൽ വന്നിട്ട് പറയുന്നതാണ്, രക്ഷിതാവേ ഇവനെ നീ നരകത്തിൽ കടത്തരുതെന്ന് പറയുമെന്നാണ്. നമുക്ക് കോലപ്പെടുത്താൻ പറ്റൂല. എന്താണ് സൂറത്ത് സാധനമല്ലല്ലേ, എങ്ങനെയാണ് വരിക എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കണ്ടുപിടിച്ച കാലമാണ്. ഇന്ന് നാം കാറ്റിനെ തൂക്കുന്നു ഇല്ലേ, പനിയെ തൂക്കുന്നു ഇല്ലേ, ഇല്ലേ ശബ്ദത്തെ തൂക്കുന്നു ഇല്ലേ, ഭൂകമ്പത്തെ തൂക്കുന്നു ഇല്ലേ, ഇതൊക്കെ നാം കാണുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ പെടാത്തതായ പലതും തൂക്കുന്ന കണ്ടതായ ഈ ആധുനിക യുഗത്തിൽ ഖുർആൻ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് സാക്ഷിയാകുമെന്ന് പറയുന്നതിൽ വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസവുമില്ല. ഏതായാലും ഇരിക്കട്ടെ, കവി പറയുന്നു, വാഹിബൻ മുതഫല്ലില, ആർക്കും ഉൾക്കൊണ്ടാൽ വളരെ വളരെ നല്ല പണക്കാരൻ സമ്പന്നരാവാൻ സാധിക്കുന്ന ആ സമ്പത്ത് നൽകുന്ന സാധനമാണ് ഖുർആൻ. ഒരാൾ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ടാൽ അദ്ദേഹത്തിന് കിട്ടുന്നത്ര സമ്പത്ത് നാം ഇവിടെ പറഞ്ഞിട്ടില്ലേ, പണ്ട് കമ്പ്യൂട്ടറിനോട് ചോദിച്ചിട്ട് എത്ര വേഡ്സുകളാണ് ഖുർആനുള്ളത് എന്നും, ഒരു ഖുർആൻ കംപ്ലീറ്റ് ഒരാൾ ഓതിയാൽ എത്ര മില്യൺ സൽക്കർമ്മങ്ങളാണ് പരലോകത്തിൽ കിട്ടാൻ പോകുന്നതെന്നൊക്കെ നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. ആ നാം ഇപ്പോൾ ഖുർആൻ ക്ലാസ്സിലൂടെ പറയുകയുണ്ടായ, ഖുർആൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അടിവരയിട്ടിട്ട് ഞാൻ ഉണർത്തുകയാണ്, ഇവിടെ ഖുർആൻ തജ്വീദ് അനുസരിച്ചിട്ട് ഓതാൻ ആഗ്രഹമുള്ളവർ ഏത് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ വേഗം വരിക, 10:30 മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 10:30 വരെ ഇവിടെ ഖുർആൻ സജീവിതമനുസരിച്ച് ഓതാൻ വേണ്ടി നാം പ്രാക്ടീസ് എടുക്കുന്നുണ്ട്. അത് വളരെ അനിവാര്യവുമാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഖുർആനിൽ ഫാത്തിഹ ഓതിപ്പിച്ചപ്പോൾ പോലും നമ്മുടെ സ്ഥിരമായിട്ട് ക്ലാസ് മെമ്പർമാരായിട്ട് കൊല്ലങ്ങൾ വന്നവരെ ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ പണ്ടനുഭവിച്ചാണ്. നിങ്ങളെ ഞാൻ ആക്ഷേപിക്കലട്ടാ, നിങ്ങളൊക്കെ നല്ല ഫാത്തിഹ ഓതാൻ അറിയുന്നവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടൊക്കെ ഞാൻ അനുഭവത്തിൽ കൂടി കണ്ടതായിരുന്നു, നാം ഫാത്തിഹ ഓതിച്ചപ്പോൾ ഫാത്തിഹ ഓതാൻ അറിയാത്തവരുണ്ടായിരുന്നു. ആ അപ്പോൾ ഇത്ര വാള് കേട്ടിട്ടും പ്രസംഗം കേട്ടിട്ടും ഒരു കാര്യമില്ല, ഫാത്തിഹ ഓതാൻ അറിഞ്ഞില്ലെങ്കിൽ നിസ്കരിക്കാൻ അറിയില്ല എന്നർത്ഥം. നിസ്കരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്തോ എന്താ സംഭവിക്കുക? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ, അള്ളാഹു നമുക്ക് ഇൽമ് നൽകട്ടെ, നാഫി ആ ഇൽമ് നൽകട്ടെ. പ്രത്യേകിച്ച് ഫാത്തിഹ പോലത്തെ ഫർളു ഐനായതായ ആ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ട് സ്വീകാര്യോഗ്യമായ നമസ്കാരം നമസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് തജ്വീദിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്.
യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുന്ന വേളയിൽ എന്റെ കണ്ണ് എന്നെ വേണ്ടതുപോലെ സഹായിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ കണ്ണ് കണ്ണുനീര് വന്നിരുന്നേനെ. പക്ഷെ കണ്ണെന്നെ സഹായിക്കുന്നില്ല, അതുകൊണ്ട് കണ്ണുനീര് വരുന്നില്ല എന്നാണ്. എന്താണ് കണ്ണുനീര് വരാതിരിക്കാനും കണ്ണെന്നെ സഹായിക്കാതിരിക്കാനും കാരണം? വലാകിന്നഹ ഖസ്വത്തുൽ ഖൽബി ഖഹ്ഫുഹ ഫയാ വൈഅതൽ ആമാലി തംവീ തബഹ്ലല. എന്താണ് അനുഭവിച്ചത്? വളരെ ക്ഷാമം എന്റെ കണ്ണാകുന്ന കൃഷിസ്ഥലത്തിന് അനുഭവപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കൃഷിസ്ഥലമാകുന്ന കണ്ണിലേക്ക് ക്ഷാമം പെട്ടത്? എന്തുകൊണ്ടാണ്? ഹൃദയമാകുന്ന എന്റെ ശരീരത്തിന്റെ അകത്തുള്ളതായ ഒരു മാംസപീഠമുണ്ട്, അതിൽ ഈമാൻ തള്ളേണ്ടതുപോലെ തള്ളാത്തത് കൊണ്ട് ആ ഹൃദയം ഓർഡർ കൊടുക്കുന്നതനുസരിച്ചിട്ട് കണ്ണിൽ നിന്നിട്ട് വെള്ളം ഇറങ്ങുന്നില്ല. അവിടെയാണ് ക്ഷാമം വന്നിട്ടുള്ളത്. ഈ ക്ഷാമം തട്ടിയിട്ടുള്ളത് അല്ലാഹു റസൂൽ പറഞ്ഞതായ അല ഇന്ന ഫിൽ ഖൽഫിൽ ജസദി മുദ്ഗ, ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ഒരു മാംസപീഠമുണ്ട്, കഷ്ണമുണ്ട്. ഇതാ ഫലുഹത്ത്, ആ കഷ്ണം നന്നായാൽ ഫലുഹൽ ജസദ് കുല്ലുഹു, ശരീരം ആ സകലം നന്നാകുന്നു. വൈദാ ഫസദത്ത്, അത് വടക്കായാൽ ഫലുഹൽ ജസദ് ഫസദൽ ജസദ് കുല്ലുഹു, ശരീരം ആ സകലം വടക്കാകുകയും ചെയ്യുന്നു. അല വഹിയൽ ഖൽബ്, അറിയണം മുസ്ലിം ലോകമേ, അതിന്റെ പേരാണ് ഹൃദയം എന്ന് പറയുന്നത്. നബിയുനാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയം നന്നായാൽ ഹൃദയത്തിന്റെ ഹൃദയമാണ് എല്ലാ നിലക്കും ഓർഡർ കൊടുക്കുന്നത് കണ്ണിനോട്. നോക്കരുത് പെണ്ണിനെ, അന്യ പെണ്ണിനെ എന്നത് പറയും പറയും. നോക്കരുത് ബ്ലൂ ഫിലിം അല്ലെങ്കിൽ ഫിലിം എന്ന് പറയും കണ്ണിനോട്. നോക്കരുത് അള്ളാഹു അനുവദിക്കാത്തെന്ന് പറയും. അതുപോലെ തന്നെ കൈ അനിസ്ലാമിക പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഹൃദയം അതിനനുവദിക്കുന്നതല്ല, കാല് അനിസ്ലാമികമായ ആ സ്ഥലങ്ങളിലേക്ക് രംഗങ്ങളിലേക്ക് നടക്കുമ്പോൾ ഹൃദയം അനുവദിക്കുന്നതല്ല. പക്ഷേ ഹൃദയം വെടക്കായാലോ എല്ലാം ആ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കവി പറയുന്നു, എന്റെ കണ്ണെന്തുകൊണ്ട് കണ്ണുനീര് തരുന്നില്ല? ഖുർആൻ ഓതുമ്പോൾ എന്റെ ശരീരത്തിലുള്ളതായ ഹൃദയം നന്നാവാത്തത് കൊണ്ടാണ്. ഇത് ഒരു പക്ഷേ പലർക്കും ഫിറ്റാക്കാൻ പറ്റുന്നതായ രോഗമായിരിക്കാം. അങ്ങനെയുള്ളതായ ഹൃദയ രോഗത്തിൽ നിന്നിട്ട് അള്ളാഹു നമ്മെ സുഖപ്പെടുത്തുമാറാകട്ടെ. നാം ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ്? നമ്മുടെ വിഷയമാകുന്ന ജിഹാദ് ശരിക്ക് ജിഹാദാക്കേണ്ടത് യഥാർത്ഥത്തിൽ നാം നമ്മുടെ ശരീരത്തോട് പോരാടിയിട്ട്, ദേഹേച്ഛയോട് പോരാടിയിട്ട്, പിശാചിനോട് പോരാടിയിട്ട് വിജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. നമ്മുടെ ക്ലാസ് ഞാൻ നിങ്ങൾ ആക്ഷേപിക്കല്ലേട്ടാ, നിങ്ങളുടെ പ്രത്യേകത മറ്റുള്ളവർ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ വളരെ നല്ല ആളാണെന്ന് തോന്നിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്തതാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരൊക്കെ അദ്ദേഹം പറയാറുണ്ടെങ്കിലും നാം പരിപൂർണത ആകാംക്ഷിക്കുന്നവരായതുകൊണ്ട് നാം എപ്പോഴും നമ്മെ നോക്കേണ്ടത് വീഴ്ചയുടെ കണ്ണുകൊണ്ടാണ്, കുറവിന്റെ കണ്ണുകൊണ്ടാണ് നമ്മളിലേക്ക് നാം നോക്കേണ്ടത്. എന്നാലേ നമുക്ക് പരിപൂർണതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ശൈലിയിൽ സംസാരിക്കുകയാണ്. നാം ഇവിടെ സംസാരിച്ചു വരുന്നതായ ജിഹാദ് എന്ന വിഷയത്തിൽ നാം പലവരുടെയും ഹിസ്റ്ററി കേട്ടു. പലവരും ഇസ്ലാമിന് വേണ്ടി പോരാടിയതും ഇസ്ലാമിന് വേണ്ടി കരൾ മുറിച്ചു കൊടുത്തതും ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ചതുമായ ഇതേ
ഭൂമിയിൽ വെച്ചിട്ട് സംഭവിച്ചതായ പല സംഭവങ്ങളും കണ്ടു. അതിലൂടെയെല്ലാം നമുക്ക് പലപ്പോഴും കണ്ണുനീര് ധാരധാരയാക്കി ഒൽപ്പിക്കാനും ഹൃദയത്തിൽ വേദന ഉണ്ടാകുവാനുമുള്ളതായ സന്ദർഭങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതൊന്നും പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് നാം എന്തു വേണം, ദൈനംദിനം നമ്മുടെ ശരീരത്തോട് ചോദിക്കേണ്ടതാണ്. നാം ക്ലാസ്സിൽ കേൾക്കാറുള്ളത് ഇന്ന് ഞാൻ എന്തൊക്കെ ഫിറ്റാക്കി എന്നത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിചാരണ നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദൈനംദിനം വിചാരണ നടത്തേണ്ടതുണ്ട്. കബല അന്തുഹാസബു, നിങ്ങളെ വിചാരണ എന്ന് നടത്താനുള്ള ഓറിജിനൽ ഒറിജിനൽ ആ സുപ്രീം കോർട്ടിലേക്ക് മഹ്ശറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഉദിനു അമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ തൂക്കി നോക്കേണ്ടതുണ്ട്. കബില അന്തൂസനു, നിങ്ങളെ അവിടെ വെച്ചിട്ട് തൂക്കി നോക്കപ്പെടുന്ന അള്ളാന്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, അള്ളാന്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ സൽക്കർമ്മവും തോന്നിവാസവും തൂക്കുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണം 29,000 സൽക്കർമ്മമുണ്ട് ഇവിടെ. ഒരു പക്ഷേ അള്ളാന്റെ പ്രഖ്യാപനം അവിടെ നിന്നോട് പോയിക്കൊടോ സ്വർഗത്തിലേക്കെന്നാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവൻ അവിടെ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി 229,000 സൽക്കർമ്മം ചെയ്ത മനുഷ്യൻ ഒരു സൽക്കർമ്മത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് ഖുർആനും പറയുന്നു, ഹദീസും പറയുന്നു. എങ്ങനെയാണ്, ലോകം മുഴുവനും എന്റെ മുമ്പിലുണ്ടെങ്കിൽ ആ ലോകത്തെ മുഴുവനും ഭൂഗോളത്തെ മുഴുവനും ഒരു സൽക്കർമ്മത്തിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ കൊടുത്തേനെ എന്നവൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ മുമ്പിൽ ലോകമുണ്ട്, നമ്മുടെ മുമ്പിൽ സെഹത്തുണ്ട്, ആരോഗ്യമുണ്ട്, ടൈമുണ്ട്, എല്ലാ നിലക്കുള്ളതായ ചുറ്റുപാടുണ്ട്. അവിടെ ചോദിച്ചാൽ ഒന്നും തന്നെ കിട്ടുന്നതല്ല. ഒരു നിമിഷത്തിലേക്ക് മടങ്ങിയാൽ സൽക്കർമ്മം ചെയ്യട്ടെ, 230,000 കുറവുള്ള ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉമ്മയെ കിട്ടുകയില്ല, ഉമ്മ പറയുന്നതാണ് നഫ്സി നഫ്സി എന്ന്. വാപ്പയെ കിട്ടുകയില്ല, വാപ്പ പറയുന്നതാണ് നഫ്സി നഫ്സി എന്ന് അല്ലാഹ് പറയുന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി ഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമയിദിൻ ശഅ്നുൻ യുഗ്നീഹി. യൗമ യഫിറുൽ മർഉ, അന്ന് ആ ദിവസത്തിൽ മനുഷ്യൻ ഓടുന്നതാണ് മിൻ അഖീഹി, അവന്റെ ജ്യേഷ്ഠനിൽ നിന്നിട്ടും അനുജനിൽ നിന്നിട്ടും, ഉമ്മിഹി അവന്റെ മാതാവിൽ നിന്നിട്ടും. മാതാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് മാതാവിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു മക്കൾക്ക് രോഗം ബാധിച്ചാൽ, വയറുവേദനയായാൽ, വയറിളക്കമായാൽ രാത്രി എനക്കും നിങ്ങൾക്കും ഉറക്കില്ല, ആ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നാം നമ്മുടെ പട്ടണം മുഴുവനും കറങ്ങി നടക്കുന്നു, രാത്രി നാം ഉറങ്ങാറില്ല. ഉമ്മയും അങ്ങനെയാണ്, വാപ്പയും അങ്ങനെയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ വാപ്പാക്ക് വേണ്ടിയിട്ട് മക്കൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നത് നാം കാണുന്നു. ഈ കാണുന്ന ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും ഖുർആൻ പറയുകയാണ്, കളവാക്കാൻ പറ്റാത്ത ഓമനസ്തഖു മിനല്ലാഹി ഹദീസ. വാക്ക് പറഞ്ഞാൽ സത്യമല്ലാത്ത പറയാത്തതായ റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കിനോട് തുല്യമുള്ള വാക്ക് വേറെ എവിടെയുണ്ട് കൂട്ടരെ എന്നല്ലാഹു ചോദിക്കുന്നു. അങ്ങനെയുള്ള രക്ഷിതാവിന്റേതായ വാക്കാണ് ഇതെന്ന് അല്ലാഹു പറയുന്നു. യഫിറുൽ മർഉ, മനുഷ്യൻ ഓടുന്നതാണ് മിൻ ഉമ്മിഹി മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, വാപ്പയെ തൊട്ടും ഉമ്മയെ തൊട്ടും ഓടുന്നതാണ്. വ സാഹിബത്തി, അവന്റെ കൂട്ടുകാരിയെ തൊട്ടും. വ ബനീഹി, വാപ്പയെ തൊട്ടും ഉമ്മയെ തൊട്ടും ഓടുന്നതാണ്. ഓ സാഹിബത്തി, അവന്റെ കൂട്ടുകാരിയെ തൊട്ടും. ഓ ബനീഹി, അവന്റെ മക്കളെ തൊട്ടും. എന്നിട്ടോ കൂട്ടുകാരി ഉണ്ടല്ലോ ഭാര്യ, ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നാം എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഭാര്യയെ തൊട്ട് ഭർത്താവ് ഓടുന്നു. ഭർത്താവ് ഒരു പക്ഷേ അവിടെ ഒരു സൽക്കർമ്മം ഒഴിവുണ്ടെങ്കിൽ ഭർത്താവ് പറയുന്ന, അല്ലയോ നീ കുറെ നമസ്കരിച്ചവളാണല്ലോ, നീ കുറെ നിസ്കരിച്ചവളും ധർമ്മം ചെയ്തവളുമല്ലേ, നിനക്ക് ഒരു സൽക്കർമ്മം എനിക്ക് തന്നൂടെ, എനിക്ക് ഇന്ന് സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് കിട്ടും, നീ ഒരു സൽക്കർമ്മം തരാനെന്ന് പറയുന്നതായ ആ സന്ദർഭത്തിലേക്ക്, അങ്ങനെയുള്ള ഗതികേടിലേക്ക് മനുഷ്യനെത്താൻ പോകുന്നു. എന്നിട്ട് അല്ല മറുപടി പറയുകയാണ്, എല്ലാവർക്കും അന്ന് നഫ്സി 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 എന്ന് പറയാനല്ലാതെ മറ്റാളെ കുറിച്ച് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതേ അല്ല. അങ്ങനെയുള്ള രംഗമാണ് നമുക്ക് വരാൻ പോകുന്നത്. ആ രംഗത്തിൽ വിജയിക്കണമെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് ഈമാൻ വളർത്തണം എന്ന് മൗലവി പറയുമ്പോൾ, ഖുർആൻ പറയുമ്പോൾ, ഹദീസ് പറയുമ്പോൾ, പ്രസംഗത്തിൽ നാം പറയുമ്പോഴുള്ള പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കണം. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, അത് മനസ്സിലാക്കിയ മഹാത്മാക്കളുടെ ഹിസ്റ്ററികളാണ് നാം ഇവിടെ ദൈനംദിനം കേൾക്കുന്നത്. എത്ര വലിയ അപകടമാണ് അങ്ങനെയുള്ള ഹിസ്റ്ററികൾ കേട്ടിട്ട് നമുക്കതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ആസ്വദിച്ച വിഭാഗത്തിന്റെ ചില സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചിട്ട് ശേഷം നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് നീങ്ങുന്നതാണ്. മഹാനായ
ബദർ യുദ്ധത്തിലേക്ക് ഇവിടെ നിന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയ മഹാത്മാക്കളിൽ ചിലവരായിരുന്നു. പക്ഷേ ഹൈസമ പോയാൽ മകന് പോകാൻ പറ്റൂല, മകൻ പോയാൽ വാപ്പയ്ക്ക് പോകാൻ പറ്റൂല,
കുടുംബ ഭാരം ഉണ്ട്, എന്ത് വേണമെന്നതിൽ ചർച്ച.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കേസെത്തുന്നു. എന്നിട്ട് നിരക്കിടാൻ വേണ്ടിയാണ് ഓർഡർ വരുന്നത്. ഉപ്പയും മകനും രണ്ടുപേരും മകൻ പ്രായമുള്ള ആളായി മാറിയിട്ടുണ്ട്. ഉപ്പയേക്കും പോകണം ബദറിലേക്ക്, മകനും പോകണം ബദറിലേക്ക്. എന്നിട്ട് അവസാനം ചരിത്രത്തിൽ കാണുന്നു, അബൂ സഅദ് അഥവാ ഹൈസമ, ഹൈസമിയുടെ പേര് വന്നില്ല നിരക്കിൽ.
ഹൈസമക്ക് ബദരിങ്ങളിൽ പെടാൻ പറ്റിയില്ല, മകന്റെ പേരാണ് നിരക്കിൽ വന്നത്.
എന്നിട്ട് വാപ്പ മകനോട് പറഞ്ഞു നോക്കിയെന്നാണ്, അല്ലയോ മകനെ, നിനക്ക് പകരം ഞാൻ പോയിക്കോട്ടെ എന്ന് നിരക്ക് പറഞ്ഞത് എന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗമല്ലാതെ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് വാപ്പ എന്നോട് ചോദിച്ചതെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സമ്മതിച്ചു തന്നിരുന്നേനെ. ഇത് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെയും ചാൻസ് കിട്ടും. ഞാൻ ഷഹീദായാൽ ഞാൻ ചെയ്തായതുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് വിജയം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രശ്നം സ്വർഗമായതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് വാപ്പയെ മകൻ സമാധാനിച്ചു എന്നാണ്.
നിങ്ങൾ മറച്ചു നോക്കുക, ബദരീങ്ങളുടെ പേര്
317 314 ബദരീങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ, ബദരീങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വന്ന ആളുടെ കൂട്ടത്തിൽ സഅദിന്റെ പേരില്ല.
ആരുടെ കൂട്ടത്തിലാ സഅദിന്റെ പേര്? 14 ആളുടെ കൂട്ടത്തിലാണ്. 14 ആള് മാത്രം അവിടെ ഷഹീദായില്ലേ? അക്കൂട്ടത്തിലാണ് നിരക്കെടുത്തിട്ട് സ്വർഗത്തിലേക്ക് പറന്നുപോയതായ ആ കുട്ടിയുടെ പേരുള്ളത്. വാപ്പയ്ക്ക് പകരം സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ. എന്നിട്ട് വാപ്പാക്ക് സമാധാനമുണ്ടായോ? ഇല്ല.
മകൻ ബദരീങ്ങളിൽപ്പെട്ടല്ലോ, ബദരീങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഷഹീദായവരിൽപ്പെട്ടല്ലോ എന്നത് കണ്ടപ്പോൾ വാപ്പാക്ക് നിർബന്ധം മകൻ പോയതായ സ്വർഗത്തിലേക്ക് എനക്കും പറഞ്ഞെത്തണമെന്നതാണ്. വാപ്പ അടങ്ങാത്ത ആവേശത്തോടുകൂടി അദ്ദേഹം ഇതാ കാത്തു നിൽക്കുകയാണ്, എപ്പോഴാണ് ചാൻസ് കിട്ടുക എന്ന്. എന്നിട്ട് ഉഹദ് പോർക്കളത്തിലേക്ക് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഹൈസമയുടെ നമ്പർ പറയുന്നു, വാപ്പയുടെ നമ്പർ പറയുന്നു. റസൂലോട് പറയുന്നു, റസൂലേ, വയസ്സും പ്രായമുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ട്. കാരണം യുദ്ധത്തിലേക്ക് വേണ്ടി ഉഹദ് പോർക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രാത്രിയിലാണ് മദീനയിൽ വെച്ചിട്ട് സംസാരം എന്ന ചരിത്രത്തിൽ കാണുന്നു. ഹൈസമ പറയുന്നു, എന്റെ മകനെ ഇന്നലെ രാത്രി ഞാൻ കിനാവിൽ കണ്ടിരുന്നു, സ്വർഗത്തിൽ എന്റെ മകൻ പറക്കുന്നതായിട്ടാണ് കണ്ടത്. സുഖലോലുപനായിട്ട് സ്വർഗത്തിൽ പറന്നുകൊണ്ട് സ്വർഗത്തിലുള്ളതായ ആ ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കുന്നതായ മകനെ ഞാൻ കണ്ടപ്പോൾ മകൻ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കിനാവിൽ കണ്ടു. വാപ്പാ, നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ലേ എന്ന് എന്നോട് എന്റെ മകൻ ചോദിക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് ഹൈസമ പറയുന്നു, റസൂലേ, എനക്ക് നിങ്ങൾ അനുവദിക്കണം എവിടേക്ക് വരാൻ? ഉഹദിലേക്ക്, പോർക്കളത്തിലേക്ക് വരാൻ എന്ന് മാത്രമല്ല, മകനോടുകൂടി സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുകയും വേണം. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ ഹൈസമ, നിങ്ങളുടെ മകൻ എത്തിയ സ്ഥലത്തിലേക്ക് നിങ്ങളെയും അല്ലാഹു എത്തിക്കട്ടെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നോളി ഉഹദിലേക്കെന്ന് പറഞ്ഞു. സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. നിങ്ങൾ ഉഹദ് പോർക്കളത്തിലേക്ക് പോയതായ 1000 സഹാബാക്കളുടെ എണ്ണം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നിട്ട് പരിക്കേറ്റിട്ട് വന്നവരോ ജീവിച്ചിട്ട് മടങ്ങി വന്നവരോ ആരാണെന്ന് പരിശോധിച്ചാൽ അക്കൂട്ടത്തിൽ ഹൈസമയില്ല. അവിടെ ഷഹീദായ 70 ലിസ്റ്റ് പരിശോധിച്ചാൽ അക്കൂട്ടത്തിൽ ഹൈസമയുടെ പേര് കാണാം. ഹൈസമ റളിയല്ലാഹു തആലാനു മകന്റെ കൂടെ തന്നെ പറന്നെത്തണമെന്ന ആഗ്രഹക്കാരനായതുകൊണ്ട് അവരുടെ ആഗ്രഹം പുലർത്താൻ അവരെ കൊണ്ട് സാധിച്ചു.
സുഹൃത്തുക്കളെ, ഇവിടെ ജീവിച്ച മഹാത്മാക്കളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് ആ ലക്ഷ്യം അവരുടെ മുമ്പിൽ അവർക്ക് വെക്കാൻ
സാധിച്ചു. ഈ മാനിലൂടെ അവർ ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭൗതിക നേട്ടങ്ങൾ നേട്ടമേ അല്ല, ഭാര്യയുമല്ല, മക്കളുമല്ല, വീടുമല്ല, തോട്ടവുമല്ല, സമ്പത്തുമല്ല, അതൊന്നും പ്രശ്നമേ അല്ല. അവർക്ക് എന്നേക്കും ജീവിക്കേണ്ട ജീവിതത്തിലേക്ക് എത്തണമെന്നതായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഹിസ്റ്ററിയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട ഉള്ളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവരുടെ വാപ്പ അബ്ദുള്ള, ഏഴ് പെൺമക്കളുണ്ട് എനക്ക്, എന്റെ പെൺമക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോളി എന്ന് പറഞ്ഞിട്ട് പോയതായ സംഭവങ്ങൾ നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാപ്പിയും മകനും കൂടിയിട്ട് എനക്കും പോണം എന്ന് പറയുന്ന പ്രശ്നം. ഇവിടെ സാദും അബൂ സാദും എന്ന് പറഞ്ഞ ഹൈസമ രണ്ടാളും കൂടി നടന്നതുപോലെയുള്ള ചർച്ച. ജാബിറും ജാബിറിന്റെ വാപ്പിയും അവസാനം ജാബിറിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു റസൂലുള്ളാഹിന്റെ അനുവാദത്തോടു കൂടി. എന്ത്, നീ നിന്റെ പങ്കന്മാരെ നോക്കാൻ വേണ്ടി കൂടിക്കോ, നീ യുദ്ധത്തിന് വരണ്ട എന്ന്. മനസ്സിലായില്ലേ? ആ യുദ്ധത്തിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജാബിറിനെ സമാധാനിപ്പിച്ച സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ കാണുന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വാള് ഏറ്റെടുത്തതായ മഹാൻ അല്ലേ? ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ടാണ്, നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് ചോദിക്കുകയുണ്ടായി, എന്റെ വാള് ആരാണ് വാങ്ങുന്നത്? പലരും മുമ്പോട്ട് വരാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ തരൂല, അതിന്റെ അവകാശം വീട്ടുമെന്ന ആ വാഗ്ദാനം ചെയ്യുന്നവർക്ക് മാത്രമേ തരുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുമ്പോട്ട് വന്നവരൊക്കെ അല്പം പെട്ടെന്ന് തിരിച്ചുപോയി. പെട്ടെന്ന് ഏൽക്കാൻ പറ്റില്ല, റസൂലുള്ളാഹിന്റെ വാളാണ്, വാഗ്ദാനം കൊടുത്താൽ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാള് ബിഹഖിഹി, അതിന്റെ അവകാശം നിറവേറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് മുന്നോട്ട് വരുന്നതെന്ന വാക്ക് പറഞ്ഞപ്പോൾ ആദ്യം മുന്നോട്ട് വന്നവരൊക്കെ പെട്ടെന്ന് അള്ളാഹു റസൂലിന്റെ വാളല്ലേ കയ്യിൽ പിടിച്ചേക്കാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ആൾക്കാർ മുമ്പോട്ട് വന്നു. പക്ഷേ അതിന്റെ അവകാശം എന്ന വാക്ക് കേട്ടപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് വരാൻ സാധിച്ചില്ല. പക്ഷേ അബൂ ദുജാന പറഞ്ഞു, ഞാനാണ് അതിന്റെ അവകാശം നിറവേറ്റുന്ന ആളാണെന്ന് പറഞ്ഞു. അബൂ ദുജാന ഏറ്റെടുത്തു എന്നാണ്. എന്നിട്ട് അത് കിട്ടിയ ശേഷം മൂപ്പർ മുതബഹ്സിറായിട്ട് നടന്നിരുന്നു ഉഹദ് പോർക്കളത്തിൽ എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചുവന്ന നാടയുണ്ടെന്നാണ്. ആ നാട അദ്ദേഹത്തിന്റെ തലയുടെ മീതെ കെട്ടിയാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാം അബൂദുജാനയുടെ തലയിൽ ഡേഞ്ചറാണ്, ഡേഞ്ചറിൽ ബൾബ് കത്തുന്നുണ്ട്, എടുക്കാൻ പറ്റൂല എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ ഡേഞ്ചറിൽ ബൾബും കത്തിച്ചിട്ട് പിടിപ്പിച്ചിട്ട് അദ്ദേഹം മുതബഹ്സിറായ നടത്തം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോട്ടം നോക്കിയിട്ട് പറയുകയുണ്ടായി, അല്ലാഹ്ക്ക് പ്രീതികരമല്ലാത്ത നടത്തമാണ് ഈ നടത്തം, പക്ഷേ ഇവിടെ ഇത് അനുവദനീയമാണ്. ഇവിടെ നടന്നോ വിരോധമില്ല, പോർക്കളത്തിൽ വിരോധമില്ല, പക്ഷെ ഈ നടത്തം വേറെ എവിടെ നടക്കാൻ പാടുള്ളതുമല്ല എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ടോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ദുജാന ചോദിക്കുകയുണ്ടായി, എന്താണ് അതിന്റെ അവകാശം എന്ന് ചോദിച്ചപ്പോൾ, തൗഹീദ് ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസം ഉൾക്കൊള്ളാത്തതായ തലച്ചോടുകൾ ഉണ്ടല്ലോ, ആ തലയോടുകളെ താഴെ ഇറക്കി വെക്കൽ. എന്നിട്ട് ആ തലയോടുകളെ താഴെ ഇറക്കി വെച്ചത് കാരണത്താൽ ഈ വാള് വളയുകയോ പൊളിയുകയോ വേണം, അതാണ് അതിന്റെ അവകാശം എന്നാണ് റസൂൽ പറഞ്ഞത്. ആ അവകാശം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുകയുണ്ടായി. ആ വാള് ഏറ്റെടുത്തു, അത് നിർവഹിക്കുകയും ചെയ്തു എന്നതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുന്നതായ അപകടങ്ങളായ അമ്പുകളെയും വാളുകളെയും എല്ലാം എതിർക്കുന്ന തുർസ് തന്നെ ഞാനായി മാറിയെന്നൊക്കെ അബൂ ദുജാന സ്വന്തം നഫ്സിനെ കുറിച്ച് പറയുന്നു. തുർസ് എന്ന് പറഞ്ഞാൽ പരിചയായി ഞാൻ സ്വയം മാറിയെന്നൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു. യുദ്ധം കഴിഞ്ഞ ശേഷം ഫാത്തിമയോട് റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ പറഞ്ഞു, വാള് കൊണ്ടുപോയി കഴുകുന്നു. വാള് കഴുകാൻ വേണ്ടി കൽപ്പിച്ചു. ഇത് സാധാരണ വാളല്ല, അവകാശം നിറവേറ്റിയ വാളാണെന്ന് പറഞ്ഞിട്ട് വാള് കഴുകാൻ കൊടുത്തു. അപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹും എന്ത് ചെയ്തു, മകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളോട് പറഞ്ഞതുപോലെ അലി ബിൻ അബി താലിബ് ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമയോട് തന്നെ, എന്റെ വാളും കഴുകൂ, എന്റെ വാളും അവകാശം നിറവേറ്റിയ വാള് തന്നെയാണ്, എന്ന് പറഞ്ഞിട്ട് അലി ബിൻ അബി താലിബ് ഏൽപ്പിച്ചു കൊടുത്തു.
അപ്പോൾ അലിബിൻ അബി താലിബിന് സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വർഗത്തിന് ടിക്കറ്റ് നൽകിയ ആളാണല്ലോ അലിബിൻ അബി താലിബ്. പക്ഷേ ഇവിടെ ആവശ്യമുള്ള ആൾ അബൂദുജാനിയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ സംഭവം പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ, നിന്റെ വാള് മാത്രമല്ല അവകാശം നിറവേറ്റിയ വാള്, പിന്നെയോ മഹാനായ സഹൽ ഇബ്നു ഹനൈഫിന്റെയും മഹാനായ അബൂദുജാനയുടെയും വാളുകൾ അവകാശം നിറവേറ്റിയ വാളുകൾ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ നാവിലൂടെ സർട്ടിഫിക്കറ്റ് നൽകിയതായ വ്യക്തിയാണ് അബൂദുജാന റളിയല്ലാഹു തആലാ അൻഹു. അബൂദുജാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകാശം നിറവേറിയവരാണെന്ന് നുസൈബ ബിൻതു കഅബ് ബിൻ മാസിനിയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതുപോലെ അല്ലാൻ റസൂലിന്റെ പരിസരത്തിൽ നിന്നിട്ട് പോരാടിയ മഹാത്മാക്കളിൽ ചിലവരായിരുന്നു അബൂദുജാന, സഹൽ ഇബ്നു ഹനീഫ് പോലത്തതായ മഹാത്മാക്കൾ, അലി റളിയല്ലാഹു തആലാ അൻഹുവിനെ പോലെയും അതുപോലെ തന്നെ അബു ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആലാ അൻഹുവിനെ പോലെയും പലരുമുണ്ട്. പല തവണയായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് റസൂലിന്റെ പരിസരത്തിൽ നിന്നവരാണ് അവരൊക്കെ. അവർ അബൂദുജാന റളിയല്ലാഹു തആലാ അൻഹു കള്ള നബി ഉണ്ടല്ലോ, മുസ്ലിമത്തുൽ കദ്ദാബ്, അവൻ 40,000 പേരുമായിട്ട് പുറപ്പെട്ടതായ ആ യുദ്ധത്തിൽ അബൂദുജാന നല്ല പങ്കുവഹിച്ചിരുന്നു. അദ്ദേഹം നല്ല ഇബ്തില എന്നാണ് ഹദീസിന്റെ ഭാഷയിൽ പറയുക, ശരിക്ക് പരീക്ഷിക്കപ്പെട്ടിരുന്നു. എത്രത്തോളം അബൂദുജാനയുടെ കാല് നഷ്ടപ്പെട്ടിരുന്നു അവിടെ സംഭവിച്ച യമാമ യുദ്ധത്തിൽ. മഹാനായ അബൂദുജാന റളിയല്ലാഹു തആലാ അൻഹു വാള് കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അദ്ദേഹം പാടിയതായ പാട്ട് ചരിത്ര ഗ്രന്ഥകർത്താക്കൾ എന്നിട്ട് പലരും ഇരുന്നതായിട്ട് കാണാം. അനല്ലദി അഹദനി ഖാലിലി വനഹ്നു ബിസ്സഫീ ലദന്നഖീലി അല്ലാ അഖൂമ ദഹ്റ ഫിൽ കുയൂലി അദ്രിബു ബിസ്സൈ അദ്രിബു ബിസൈഫില്ലാഹി വറസൂലി. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് നടക്കാറായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതായ ആ സൂക്ഷിപ്പ് സ്വത്താകുന്ന ഖുർആൻ ഹദീസുകളൊക്കെ പേറി നടന്നാൽ നമുക്ക് ഇവർ ബഹു അഭിമാനിച്ചതുപോലെയുള്ള അഭിമാനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്തിൽ ഇൻഷാ അള്ളാഹ് അഭിമാനിക്കാൻ സാധിക്കുന്നതാണ്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ അന്നുള്ള കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ പരിസരത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വലിയ ഇതാണ്, എന്ത് അഭിമാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും ഏൽപ്പിക്കുക, റസൂൽ വല്ലതും വല്ല പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അബൂദുജാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹാബാക്കളുടെ ഇടയിലും ശത്രുക്കളുടെ ഇടയിലും ഈ വാള് കിട്ടിയത് പറഞ്ഞു നടക്കാന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് എന്നോട് വാഗ്ദാനം വാങ്ങിയാളാണ്, എന്ത് ഈ വാളിന് അവകാശം നിറവേറ്റാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആ വാഗ്ദാനം അനുസരിച്ചിട്ട് എന്നെ വാളേൽപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വാള് കയ്യിൽ ഏന്തി നടക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പാട്ടുപാടി നടന്നിരുന്നു അബൂദുജാന റളിയല്ലാഹു തആലാ അൻഹു. ഉഹ്ദ് പോർക്കളത്തിൽ എന്നാണ് അദ്ദേഹം ബദരീങ്ങളിൽ പെട്ട ആളാണ്, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂന നഫ്സിക് വഐനി ദൂന ഐനിക് വസ്സലാമു അലൈക ഗൈറ മുവദ്ദ, എന്റെ ജഡം നിങ്ങളുടെ ജഡത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജഡത്തിന് വേണ്ടി പ്രായശ്ചിത്യം നൽകാൻ തയ്യാറാണ്, എന്റെ കണ്ണ് നിങ്ങളുടെ കണ്ണിന്റെ കൂടെ തന്നെയാണ്, നിങ്ങൾക്ക് അല്ലാന്റെ രക്ഷയുണ്ടാവട്ടെ. വിടവാങ്ങുന്ന രക്ഷയുടെ വാക്കല്ല, വിടവാങ്ങാത്ത രക്ഷയുടെ വാക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് അബൂദുജാന റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ വരുന്നതായ അമ്പിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. അതേപോലെ രണ്ടാമത്തെ വ്യക്തി ഉണ്ടല്ലോ, അതേ ഹദീസിൽ പറഞ്ഞ സഹൽ ഇബ്നു ഹനീഫ്, സഹൽ ഇബ്നു ഹനീഫ് ബദരീങ്ങളിൽ പെട്ട ആൾ തന്നെയാണ് അദ്ദേഹവും. അദ്ദേഹം 38-ാമത്തെ വർഷത്തിൽ കൂഫയിൽ വെച്ചിട്ട് മരിച്ച ആളാണ്. സഹൽ ബുഖാരിയിലും സഹീ മുസ്ലിമിലും അദ്ദേഹത്തിന് 40-ഓളം ഹദീസുകൾ ഉണ്ട്. സഹൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹു തആല അൻഹുവിന് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നുമല്ല, നാം ചർച്ച ചെയ്തു വരുന്നതായ വിഷയമാകുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന വിഷയത്തിൽ ആദ്യത്തെ യുദ്ധമാകുന്ന ബദർ യുദ്ധമായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇൻഷാ അള്ളാ അവിടേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഒരു പ്രത്യേക ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു, അതിന്റെ മറുപടി പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്ത് കളയാം. പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വെച്ചിട്ട് വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഓർക്കുന്നത്. മസ്ജിദുർ റഹ്മാനിൽ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അഥവാ ഖളർ അലൈഹിസ്സലാമും ഇല്യാസ് അലൈഹിസ്സലാമും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടിൽ നിന്നിട്ടും എഴുത്തുകൾ വരാറുണ്ട് ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള തീരുമാനം എന്താണ് എന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തെളിയാം. യഥാർത്ഥത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇത് ഈ മറുപടി പറയുമ്പോൾ എന്റെ പോക്കറ്റിൽ നിന്നിട്ട് ഒരു കാര്യം പറയുന്നില്ല. മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ ഒരു പ്രത്യേക പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഖദർ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട്, അതിനെല്ലാം പുറമെ മൂസ അലൈഹിസ്സലാമിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച് സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതായ ഹദീസിന്റെ വിശദീകരണം മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ വിശദീകരിച്ചപ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതായ മറുപടി അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുകയാണ്, ഒമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫഇൻ മിത്തഫഹുൽ ഖാലിദൂൻ. ഒമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്ക, നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വ്യക്തിക്കും നൽകിയിട്ടില്ല എന്നൊന്നും ഇവിടെ ജീവിക്കാനുള്ള സ്വഭാവം. അഫഇൻ മിത്ത, തങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ ഫഹുമുൽ ഖാലിദൂൻ, നിങ്ങളല്ലാത്തവരെങ്ങനെയാണ് മുഹമ്മദ് നബിയെ ജീവിക്കുക ഇവിടെ എന്നെന്നും. തങ്ങൾ ഇവിടെ എന്നെന്നും ജീവിക്കുന്ന ആളല്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെക്കാളും ഇവിടെ എന്നെന്നും ജീവിക്കാൻ അവകാശമുള്ളവർ ഭൂമിയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചോദിച്ച ഒരു ചോദ്യം. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അല്ലാഹുവിന്റെ റസൂല് മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാമോ ഇവിടെ ഇല്ല. നമ്മൾ സംസാരിക്കുന്ന ഭൂമിയെ കുറിച്ചാണ്. ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ ഭൂമിയിലുണ്ടോ? ഇല്ല. ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലില്ല, ആകാശത്തിലാണ്. ഭൂമിയിൽ വന്നവരൊക്കെ പോയിരിക്കുകയാണ്. അവര് 1000 കൊല്ലം ജീവിച്ചാളായെങ്കിലും പോയിട്ടുണ്ട്, 500 കൊല്ലം ജീവിച്ചാളായിരുന്നാലും പോയിട്ടുണ്ട്, 5 ദിവസം ജീവിച്ചാളാണെങ്കിലും 5 മിനിറ്റ് ജീവിച്ചാണെങ്കിലും 5 സെക്കൻഡ് ജീവിച്ചാളാണെങ്കിലും പോയവർ തന്നെയാണ്. അങ്ങനെ പല രൂപത്തിലും ഇവിടെ ജീവിച്ച് മരിച്ചവർ തന്നെയാണ്. ഇവിടെ എന്നെന്നും ജീവിക്കാന്നുള്ളതായ സ്വഭാവം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകാവസാനം വരെ ജീവിക്കാൻ അവന്റെ ശക്തികളിൽ നിന്നിട്ട് അനുവദിച്ചിട്ടുള്ളത് ഒരു വ്യക്തിക്ക് മാത്രമാണ്. അവനാരാണ്? ലാനത്താക്കപ്പെട്ട ഇബിലീസ്. അവൻ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ സൂറ എന്ന കാഹളം ഊതുന്ന ടൈം വരേക്കും നിന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം ജിന്നു വർഗത്തെക്കുറിച്ചല്ല, ഇവിടെ ചർച്ചാ വിഷയം മനുഷ്യവർഗത്തെക്കുറിച്ചാണ്. ഖളിർ അലൈഹിസ്സലാം മനുഷ്യനാണ്, മനുഷ്യവർഗത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയും പോലെ മനഃപ്പാഠമാക്കുക, ഖളിർ അലൈഹിസ്സലാം എന്നാണ്. ഖിളിർ എന്നല്ല, ഖളിർ എന്നാണ്. ഖളിർ എന്ന് പറഞ്ഞാൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, അദ്ദേഹം ഇരുന്നതായ സ്ഥലത്ത് ഖളിറ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പച്ചപ്പനകൾ ഉണ്ടായി. ഒരു സ്ഥലത്ത് ഇരുന്ന് എണിച്ചപ്പോൾ മുഇസ്സത്തായിട്ട് അദ്ദേഹം അള്ളാഹുന്റെ ദൂതനായും കൊണ്ട് ആ ഇരുന്ന സ്ഥലത്ത് പച്ച വെച്ചുണ്ടായി. അവിടെ വൃക്ഷം അല്ലെങ്കിൽ കൃഷി ഉണ്ടായി, അതുകൊണ്ട് പച്ച എന്ന വാക്കാണ് ആ വേർഡിന്റെ അർത്ഥം. ഖളിർ, ഖളിർ എന്ന് പറഞ്ഞാൽ പച്ചാണാണ്. ഖളിർ അലൈഹിസ്സലാമാണ്. ഖളിർ അലൈഹിസ്സലാം മറ്റൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം നബിയായിരുന്നു. അതിനാണ് ഏറ്റവും പ്രാബല്യമുള്ളതായ അഭിപ്രായവും തെളിവും. ഖളിർ അലൈഹിസ്സലാം നബിയായിരുന്നു, നബിയല്ല ഒലിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സിന്ദീഖീങ്ങൾ പരിശ്രമിച്ചതായിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. അത് സിന്ദീഖീങ്ങളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. എന്തുകൊണ്ട്? ഇവിടെ ജീവിച്ചതായ മഹാത്മാക്കൾ എന്നിട്ട് ഔലിയാക്കന്മാർക്ക് അമ്പ്യാക്കന്മാരെക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നവരാണ് സിന്ദീഖീങ്ങൾ. ഇസ്ലാം എന്ന്
സബ്സ്റ്റിറ്റ്യൂട്ടായവരാണ് സിന്ദീഖീങ്ങൾ, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് സിന്ദീഖീങ്ങൾ. ഈ സിന്ദീഖീങ്ങളുടെ സ്വഭാവമാണ്, അവരുടെ വിശ്വാസമാണ് ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരെക്കാളും ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുന്നത്. ആ തത്വത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ പറയാറുള്ളതാണ് എന്ത്? ഹദ്റത്ത് അലൈഹിസ്സലാം നബിയല്ല ഒലിയാണെന്ന്. ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? ഹദ്റത്ത് അലൈഹിസ്സലാം നബിയായിരുന്നു എന്നതാണ്. ഇതിനുള്ള തെളിവ് വിശദീകരിച്ചിട്ട് അടുത്ത ക്ലാസിൽ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നാം ആ വിഷയം പറയുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഹദ്റത്ത് അലൈഹിസ്സലാമിന്റെ ഇടയിൽ നടന്നതായ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം വല്ലപ്പോഴും വിശദീകരിക്കാൻ നമുക്ക് സന്ദർഭം കിട്ടിയാൽ അപ്പോൾ ഞാൻ പറയാം നബിയാണെന്ന് സ്ഥാപിക്കുന്ന ഭാഗങ്ങൾ. അതേ ഹിസ്റ്ററിയിൽ നബിയാണെന്ന് സ്ഥാപിക്കുന്നതായ പല വേർഡുകളുണ്ട്. അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പന അള്ളാഹു അറിയിച്ചതനുസരിച്ചിട്ടാണ് മൂസയെ ഞാൻ ഇത് ചെയ്തതെന്ന് പറയുന്ന വേഴ്സുകൾ സൂറത്തുൽ കഹ്ഫിൽ ധാരാളമുണ്ട്. അത് നബിമാരുടെ വേർഡാണ്, ഔലിയാക്കന്മാരുടെ വേർഡല്ല എന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകൾ സ്ഥാപിച്ചു പോയതാണ്. പിന്നൊന്ന്, ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ചിട്ട് പറയുകയുണ്ടായി, സഹീഹ് ബുഖാരിയിലാണ് നിങ്ങൾ കേൾക്കുന്ന ഹദീസ്, ഇന്ന് മുതൽ 100 വർഷം പൂർത്തിയായാൽ 100 വർഷത്തിന്റെ തലയിലേക്ക് എത്തുമ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരാരും തന്നെ ഭൂമിയിൽ ഉണ്ടാവുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ 100 കൊല്ലത്തിന്റെ പ്രത്യേകതയാണത്. അതിനുശേഷം 120 കൊല്ലം ജീവിച്ചവരുണ്ടായേക്കാം, അതിനുശേഷം 130 കൊല്ലം ജീവിച്ചവരുണ്ടായേക്കാം. പക്ഷെ നബി പറയുമ്പോൾ അവിടെ ജീവിച്ചിരിപ്പുള്ളവർ ആരും തന്നെ 100 കൊല്ലത്തിന് ശേഷം ജീവിച്ചിരിപ്പില്ല. എന്തിനാണത്? ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുന്റെ ദൂതനാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇജാദുള്ള വാക്ക് മറഞ്ഞ കാര്യം അള്ളാഹ് വഹിയിലൂടെ കമ്പിയിലൂടെ അറിയിച്ച വാർത്ത റസൂൽ പറഞ്ഞതായിരുന്നു. പറഞ്ഞതനുസരിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാലഘട്ടത്തിന് ശേഷം 100 വർഷം പൂർത്തിയായ ശേഷം അപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം സ്ഥാപിച്ചിട്ടുള്ളത്. നബിയുടെ പരിസരത്തിൽ ജീവിച്ച സഹാബാക്കളെല്ലാം മുസ്ലിമായവർ മുഴുവനും 100 വർഷം പൂർത്തിയാകുമ്പോൾ മരിച്ചു കഴിഞ്ഞവരായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ 100 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ജീവിക്കുന്നവർ ആരും തന്നെ ജീവിക്കുകയില്ല എന്ന് പറയുമ്പോൾ റസൂല് പറയേണ്ടതല്ലേ ഖദറും ഇല്യാസും ഒഴിച്ചു എന്ന്? അത് പറഞ്ഞോ? അതാരും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഹദീസിലുണ്ടോ അങ്ങനെ? ഇല്ല. റസൂല് പറയുമ്പോൾ അത് പറയേണ്ടതാണ്. രണ്ടാളിവിടെ ബാക്കിയുണ്ടായ അവർ രണ്ടുപേര് മരിക്കൂല, അവര് ജീവിച്ചിരിക്കുമെന്ന് പറയേണ്ടതാണ്. പിന്നെ ഇതിനേക്കാളും വലിയ തെളിവ് ഖുർആനിൽ വേറെയുമുണ്ട്. ഖുർആനിൽ ഒരായത്ത് നിങ്ങൾ കേട്ടല്ലോ, നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്താണത് അല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഓർത്തത് ഇവിടെ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ ആയത്ത് ഞാൻ ആദ്യം സ്റ്റാർട്ടിൽ തന്നെ ഓതിയായിട്ട് ഓർക്കുന്നു. സൂറത്ത് ആലെ ഇമ്രാനുള്ളത് ആയത്താണ്. വളരെ നല്ല തെളിവുമാണ് ഈ നമ്മളുടെ ഈ ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് കുറിക്കാൻ വേണ്ടി. ഹാഫിദ് ഇബ്നു ഹജർ അസ്സലാമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ തെളിവ് ഉദ്ധരിച്ചതായിട്ട് കാണാം. ഹാഫിദ് ഇബ്നു ഹജറിന്റെ പരിചയം ഉണ്ടല്ലോ, സഹീഹ് ബുഖാരിയുടെ ശർഹ് എഴുതിയ ആളാണ്. ഇമാമുദ്ദുനിയാ ഫിൽ ഹദീസ്, ദുനിയാവിന്റെ ഇമാമാണ് ഹദീസിന്റെ കാര്യത്തിൽ എന്ന് ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ച മഹാവ്യക്തിയാണ് അദ്ദേഹം. അല്ലാഹു പറയുന്നു, നബിമാരോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഉടമ്പടി നടത്തിയിരുന്നു. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ചിട്ടാണ് നബിമാരോടെല്ലാം ഉടമ്പടി വാങ്ങിയത്, ഒരു എഗ്രിമെന്റ്. എന്താണ് എഗ്രിമെന്റ്? ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, അല്ലയോ ആദൻ നബിയെ, അല്ലയോ ഹദർ നബിയെ, അല്ലയോ മൂസ നബിയെ, അല്ലയോ ഈസ നബിയെ, എല്ലാ നബിമാരെയും വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞതാണ് നബിമാരെ നിങ്ങളോട് ഞാനൊരു വാഗ്ദാനം ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതായ മതം ഉണ്ടല്ലോ, ആ ഇസ്ലാമാകുന്ന മതത്തെയും നിങ്ങൾ കൊണ്ടുപോകുന്നതായ ഗ്രന്ഥമാകുന്ന തൗറാത്ത് ഇൻജീൽ സബൂർ പോലത്തതായ ഗ്രന്ഥങ്ങളെയും നിങ്ങളുടെ കൂടെ ഉള്ളതായ മറ്റ് ഹേടുകളാകുന്ന അള്ളാഹു ഇറക്കുന്നതായ ഹേടുകളുണ്ടല്ലോ അതിനെയെല്ലാം സ്ത്രീകരിച്ചു കൊണ്ട് ഒരു നബി വരികയാണെങ്കിൽ ആ നബി വന്നു കഴിഞ്ഞാൽ എന്തു വേണം നിങ്ങൾ? നിങ്ങളുടെ കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള നബി വരുന്നതെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി, ലക്ഷത്തോളം നബിമാരോട് അല്ലാഹു ഉടമ്പടി ചെയ്യുകയാണ്, എഗ്രിമെന്റ് ചെയ്യുകയാണ്. ആ നബിയെ കൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിച്ചിട്ട് ആ നബിയുടെ ഉമ്മത്തിയായിട്ട് അണിനിരക്കേണ്ടതാണ്. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു എന്ന് മാത്രമല്ല, ആ നബിയുടെ പിന്നണി നിരന്നിട്ട് ബദർ യുദ്ധം ചെയ്യേണ്ടതാണ്, ഉഹദ് യുദ്ധം ചെയ്യേണ്ടതാണ്, ഖന്ദഖ് യുദ്ധം ചെയ്യേണ്ടതാണ്, എല്ലാ യുദ്ധം ചെയ്യേണ്ടതാണ്. മൂസ നബിയെ, ഈസ നബിയെ, ഖദർ നബിയെ, എല്ലാ നബിമാരോടുമല്ല പറഞ്ഞതാണ്, ഖുർആനിലുള്ളതാണ്. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു എന്ന് മാത്രമല്ല, അല്ലാഹു പറയുന്നു ഖാല എന്നിട്ട് അല്ലാഹു ചോദിക്കുകയുണ്ടായി, അഖർതു അഖറർതും വഅഖസ്തും അലാ ദാലിക്കും ഇസ്രി, അല്ലയോ നബിമാരെ, നിങ്ങളെല്ലാം ഈ അഗ്രിമെന്റിൽ ഒപ്പിട്ടോ, നിങ്ങളെല്ലാം ഇത് അംഗീകരിച്ചോ? കാലോ നബിമാരെല്ലാം പറഞ്ഞു അക്രർന, ഞങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. കാല അല്ലാഹു പറഞ്ഞു അവരോട്, വാനമാക്കും മിനശാഹിദീൻ, നിങ്ങൾക്ക് ഞാൻ തന്നെ സാക്ഷി നിൽക്കുന്നു. നിങ്ങൾ ഈ ഒപ്പിട്ടതിന് പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് നബിയുടെ ഉമ്മത്തികൾക്ക് വന്നിട്ട് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവകാശമില്ല. എല്ലാ നബിമാരും വാഗ്ദാനം നിറവേറ്റിയവരാണ് എന്നതും, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസ നബി ആരായിട്ടാണ് ജീവിക്കുക? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിയായിട്ടാണ്. ലൗകാന മൂസ ഹയ്യൻ, റസൂല് പറയുന്നു മൂസ നബി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എന്റെ പിന്നെ അടിനിരക്കാനല്ലാതെ മൂസയ്ക്ക് സാധിക്കുന്നതേ അല്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ ഇമാം അഹ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് സഹീഹാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ഖദർ അലൈഹിസ്സലാം നബിയാണെങ്കിൽ എടോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളിൽ ആദ്യത്തെ വ്യക്തി ആരാണ് ആവേണ്ടത്? അബൂബക്കറാണോ? അല്ല, പിന്നെയോ ഖദറാണ്. ഇന്ന് ആരെങ്കിലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾ ഖദറിന്റെ പേര്? ഖദർ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖദർ നബി അലൈഹി ഇസ്ലാമല്ല അബൂബക്കറിനേക്കാളും മുമ്പ് നിൽക്കേണ്ടത്, നബിയാണ്. അതിനും പുറമെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയുമാണ്. ഖദർ നബി അലൈഹി ഇസ്ലാം നബിയാണെങ്കിൽ ആദ്യമായിട്ട് ബദ്രിങ്ങളുടെ കൂട്ടത്തിൽ പേര് വരേണ്ടത് ആരാണ്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്ന പേരിന് മുമ്പ് ഖദർ അബൂബക്കർ ഉമർ എന്നല്ല വരേണ്ടത്. എല്ലാവരും ഇതുവരേക്കും അല്ല സബീനപ്പാട്ടിലോ ബദ്രിങ്ങളുടെ ആണ്ട് നേർച്ച കൊണ്ടാടുന്ന വേളയിലോ ഖദർ അലൈഹി ഇസ്ലാമിന്റെ പേര് ബദ്രിങ്ങളുടെ മുമ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മൗലൂദിൽ പറയാറുണ്ടോ? റാസീബിൽ പറയാറുണ്ടോ? മാലയിൽ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഈ ഖദർ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നതായ തത്വത്തിന്റെ ഉടമകൾ ഇതുവരേക്കും പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ വന്നു എന്നോ ബദ്രീങ്ങളെ കൂട്ടത്തിലും ഉഹദീങ്ങളെ കൂട്ടത്തിലും പെട്ടു എന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഖദർ അലൈഹി ഇസ്ലാം ലംഘിച്ചു എന്നല്ലേ വാക്ക്. അള്ളാന്റെ ദൂതന്മാരുടെ വാഗ്ദാനം എന്തായിരുന്നു ഇവിടെ അള്ള പറഞ്ഞത്? ഞങ്ങൾ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചാൽ മുഹമ്മദ് നബിയുടെ പിന്നിൽ കൂടിയിട്ട് ഞങ്ങൾ ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കുക തന്നെ ചെയ്യും എന്ന് നബിമാർ വാഗ്ദാനം ചെയ്തതല്ലേ? എന്തുകൊണ്ടാണ് നാം അങ്ങനെയുള്ള ഒരു ഖദറിന്റെ പേരോ ഇല്യാസിന്റെ പേരോ കേട്ടില്ല? വല്ലവരും ഇതുവരെ കേട്ടോ? ഇതെല്ലാം തെളിവാണ് എന്ത്? ഖദർ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പില്ല, ഇല്യാസ് അലൈഹി ഇസ്ലാമും ജീവിച്ചിരിപ്പില്ല എന്നതിലേക്ക്. ഇതെല്ലാം ആര് പറയുന്നു? അഷ്റഫ് മൗലവിയുടെ പോക്കറ്റിൽ നിന്നിട്ട് പറയല്ല. പിന്നെയോ മഹാനായ ഹാഫിളു ബുൻ ഹജർ ലസ്തലാനി റഹ്മത്തുല്ലാഹി അലി ഫത്ഹുൽ ബാരി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഈ കേട്ടത് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രത്യേക ഗ്രന്ഥം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലും അദ്ദേഹം ഇത് നബഉൽ ഖദർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്, ഖദർ അലൈഹി ഇസ്ലാമിന്റെ വാർത്തകൾ എന്നാണ്. ആ വാർത്ത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ഇവിടെ 6 റിയാലോ 5 റിയാലോ കൊടുത്താൽ ഭക്ഷണത്തിൽ കിട്ടും, ആ പുസ്തകത്തിലും കാണാം. അപ്പോൾ ചോദ്യത്തിന് മറുപടിയാണ് നാം ഇതുവരെ കേട്ടത് എന്ത്? ഖദർ അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാമും ജീവിച്ചിരിപ്പില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിനാണ് തെളിവ് കൂടുതലുള്ളത്. അതാണ് സഹബാക്കളുടെയും താബിഈങ്ങളുടെയും താബിഈകളുടെയും അഭിപ്രായം. അതാണ് ഒറിജിനൽ സുന്നത്തുൽ ജമാഅത്ത് വിശ്വസിച്ചു വരേണ്ടത്. അല്ലാത്ത പക്ഷം പല കിംബദന്തി ഇങ്ങനെ ജനങ്ങൾ പറയാറുണ്ട്, ഖദർ വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു, ഒതു പിടിക്കുന്ന സ്ഥലത്ത് കണ്ടു, ഇവിടെ കണ്ടു, എന്നിട്ട് ഖദറിനെ അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി പോക്ക് അല്ലേ, എന്നിട്ട് പോയിട്ട് ഉറക്കഴിയൽ, എന്നിട്ട് നേർച്ചയാക്കല്, കുറെ പോത്തുകളെയും ആടുകളെയെല്ലാം ഖദറിനെ കിട്ടാൻ നേർച്ചയാക്കാം, എന്നിട്ട് നേർച്ചയാക്കിയിട്ട് പള്ളിയിൽ ഖദറിനെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നതും അവസാനം പിടിച്ചു പോയിട്ട് ഒരു ശബ്ദം കേട്ടു എന്നാണ് ഒരാൾ പള്ളിയിൽ, അല്ലേ, കഥ കേട്ടിട്ടില്ല നിങ്ങള്? ഒരു പള്ളിയിൽ ഒരുത്തൻ ഇങ്ങനെ എത്തിക്കാതിരിക്കുകയാണ്, എന്താണ്? ഖദറിനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഏതോ സെബീന പാട്ടിൽ പാടി അല്ലെങ്കിൽ അയാൾ ഓതി എന്നുള്ളതാണ്. ഈ 333 ഏടുകൾ എന്ന് പറഞ്ഞിട്ട് മൗലൂദിന്റെ കിതാബ് വരലുണ്ടല്ലോ, അതിൽ ഖദറിനെ കണ്ടുപിടിക്കാനുള്ളതായ മാർഗങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ ഖദറിനെ കണ്ടുപിടിക്കാന്നൊക്കെ അങ്ങനെയുള്ള മാർഗങ്ങൾ കിംബദന്തിയൊക്കെ
പേറി നടന്നിട്ട് ഇങ്ങനെ അതും ഓതിയിട്ട് മുപ്പരിയിരിക്കുകയാണ്. ഓതേണ്ടതൊക്കെ ഓതിയിട്ട് കതറിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അർദ്ധരാത്രി ആയി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ശബ്ദം കേട്ടു എന്നാണ്. കേട്ടു നോക്കുമ്പോൾ പുറത്താണ് ശബ്ദം. പുറത്തിറങ്ങിയിട്ട് മൂപ്പര് ഇത് പോയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് വിടുന്നില്ലാന്ന്. എന്റെ ഹദറെ എന്റെ ഹദറെ എന്നിട്ട് മൂപ്പര് വിടില്ലാന്ന്. പിടിച്ചത് നായയായിരുന്നു, നായയായിരുന്നു പള്ളിയിൽ കടന്നതെന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഇതൊക്കെ കഥയാണ്, നമ്മളുടെ ചർച്ചാ വിഷയം അതല്ല. ഇങ്ങനെയുള്ള ഈ ദുഷിച്ച ചിന്താഗതിയിലേക്ക് മനുഷ്യന്മാർ എന്തുകൊണ്ടെത്തുന്നു? ഇസ്ലാമിലില്ലാത്തതായ തോന്നിവാസങ്ങൾ പേറി നടന്ന് അത് പ്രചരിപ്പിച്ച് നടന്ന് കെട്ടുകഥയുടെ കൂമ്പാരമാക്കിയിട്ട് ഈ വിശുദ്ധ പ്രസ്ഥാനത്തെ അങ്ങനെയുള്ള വിഭാഗം മാറ്റിയത് കൊണ്ടാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്രാപിക്കാൻ നല്ലത് ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങലാണ്. അതിനെല്ലാം നമ്മുടെ മുമ്പിൽ ധാരാളം തെളിവുകളും ഉണ്ട് താൻ. അതെ, ശരി. നാം ഇൻഷാഅല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് നമുക്ക് ബദർ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങാം. ജിഹാദ്, ജിഹാദ് എന്ന വിഷയം നമ്മുടെ വിഷയമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇത് ഒരു ഉപവിഷയമാണ് അല്ലെ. നമ്മുടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി, നബിയെ സ്നേഹിക്കേണ്ട രൂപം, ഇത് മെയിൻ വിഷയമാണ്. ആ മെയിൻ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങേണ്ടടുത്തുനിന്ന് മടങ്ങിയിട്ട് ബദറിലേക്ക് വരലാണ് ഉത്തമമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴേ നമുക്ക് ബദറിലേക്ക് എത്തേണ്ടതുപോലെ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്തിയാലേ നമുക്ക് പഠിക്കേണ്ടതുപോലെ ഹിസ്റ്ററി പഠിക്കാനും സാധിക്കുകയുള്ളൂ. നബീന മുഹമ്മദ് സല്ലല്ലാഹു, അല്ലാത്ത പക്ഷം ഈ മൊയ്ൻകുട്ടി വൈദ്യർ പാടുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പദ്യം ആരംഭിച്ച തുടക്കത്തിൽ തന്നെ അദ്ദേഹം അബൂ സുഫിയാനും പാർട്ടിയും അവിടുന്ന് പുറപ്പെട്ടിട്ട് അവിടെ ചരക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ചരക്ക് വിറ്റിട്ട് മടങ്ങി വരുന്നതായ മധ്യേ അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോകാൻ തീരുമാനിച്ചത് ഒരു ജാസൂസ് വന്നിട്ട്. ജാസൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരവൃത്തി നടത്തുന്ന ആള്, ചാരൻ അല്ലെങ്കിൽ സിഎഡി. ഒരു സിഎഡി വന്നിട്ട് പറഞ്ഞു പോലെ എന്ത്, ഇതാ മുഹമ്മദ് നബിയുടെ സിഎഡി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഎഡി. സഹാബി വന്നിട്ട് വാർത്ത കൊടുത്തു, അവിടെ അബൂ സുഫിയാനും പാർട്ടിയും പുറപ്പെട്ടിട്ടുണ്ട്, ഇത്ര ഇത്ര പൊട്ടകങ്ങളുണ്ട്, ഇത്ര ഇത്ര കുതിരകളുണ്ട്, ഇത്ര ഇത്ര ഡോളറുകളുണ്ട് അല്ലെങ്കിൽ സ്വർണങ്ങളുണ്ട്, വെള്ളികളുണ്ട് കൂടെ. നമുക്ക് നമ്മുടെ സമ്പത്ത് കീഴടക്കി പോയത് കാരണത്തെ കീഴടക്കിയിട്ട് നമ്മെ എല്ലാ നിലക്കും അവശരാക്കിയിട്ട് നാടുകടത്തിയ വിഭാഗം അതാ നമ്മുടെ മുമ്പ് ഇപ്പോൾ തയ്യാറായിട്ട് കിട്ടുന്നതായ ഒരു സമ്പത്താണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പാടുപെടണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വാർത്ത കിട്ടിയപ്പോൾ മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടു എന്നൊക്കെ ആണ് സാധാരണ ബദ്രത്തിസ്തപ്പാട്ട് പാടുന്ന വിഭാഗവും ബദർ യുദ്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വേളയിൽ പറയാറുള്ളത്. പക്ഷേ നാം ആ രൂപത്തിൽ പറയുന്നതല്ല, നാം തുടങ്ങേണ്ടടുത്തും തുടങ്ങിയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര ഹിസ്റ്ററിയിൽ നിന്നിട്ട് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ലാത്തതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമത പ്രബോധനം ആരംഭിച്ചതായ വേളയിൽ മക്കയിൽ നബി വരുന്നതിന് മുമ്പ് തന്നെ ധാരാളം ഇർഹാസാത്തുകൾ നടന്നു എന്നത് നാം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമത പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന വിഭാഗമാകുന്ന ക്രിസ്ത്യാനികൾ, ജൂതന്മാരുടെ ഹിസ്റ്ററി, പിന്നെ ഹിന്ദുക്കൾ, ഹിന്ദുക്കൾ ഇവിടെ ഉള്ളവർ ഹിന്ദുക്കൾ എന്ന് പേര് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഹിന്ദുക്കളുടെ വാപ്പാപ്പാപ്പമാരായിരുന്നതായ മക്കക്കാഫിരികളായ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട് അവരുടെ ഹിസ്റ്ററിയിലേക്കൊക്കെ നാം പോയിരുന്നു. ഓർക്കുന്നില്ലേ നിങ്ങൾ മതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്? നീണ്ട എത്രയോ 10-12 ക്ലാസ്സുകൾ നാം എടുത്തിരുന്നു അല്ലെ, ഹിന്ദുമതത്തെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളതായ ബുദ്ധമതത്തെക്കുറിച്ച്, നമ്മുടെ നാട്ടിലുള്ള ലോകത്തിലുള്ള പല മതങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നു. എന്തിനായിരുന്നു നാം ആ കാലഘട്ടത്തിൽ മതങ്ങളെക്കുറിച്ച് സംസാരിച്ചത്? കഴിഞ്ഞ വർഷം നബിയുടെ ഹിസ്റ്ററി പറയാൻ വേണ്ടി ആരംഭിച്ചതാണത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച വേളയിൽ മതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായതിന്റെ ശേഷം ഇസ്ലാമത പ്രബോധനം ഇവിടെ വരുമ്പോഴുള്ള ചുറ്റുപാട്, അതിനു മുമ്പുള്ള ചുറ്റുപാട്, അതിനുള്ള അന്തരീക്ഷം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ മതത്തിനുള്ള ആ ശരിക്കുള്ള ആ പ്രത്യേകത മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇവിടെ
കാബയുടെ പരിസരത്തിൽ ആരും തന്നെ താമസിക്കാത്തതായ ഒരു മരുഭൂമി അല്ലെങ്കിൽ ജനവാസ കേന്ദ്രമല്ലാത്തതായ ഒരു സ്ഥലമായിരുന്നു. വെറും പർവ്വതങ്ങളും പാറകളും മാത്രം ഉൾക്കൊള്ളുന്ന കൃഷിയില്ലാത്ത വെള്ളമില്ലാത്ത നാടായിരുന്നു യഥാർത്ഥത്തിൽ മക്ക എന്ന് നമുക്കറിയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരുടെ സ്വദേശത്തിൽ നിന്നിട്ട് പ്രബോധനത്തിനായിട്ടും അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടും ഈജിപ്തിലേക്ക് പുറപ്പെട്ട ശേഷം ഈജിപ്തിൽ നിന്നിട്ട് ഹാജർ അലൈഹി സ്വലാമുമായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ ഹാജർ അലൈഹി സ്വലാമിന്റെ കൂടെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെയും കുഞ്ഞോവനെ പൈതലായിട്ട് ആരുണ്ടായിരുന്നു? ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. ഇതിന്റെ മുമ്പുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ഹജ്ജ് വേളയിലൊക്കെ പറയാറുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഇൻഷാല്ല നമുക്ക് വേണ്ടി വന്നാൽ അവിടേക്ക് മടങ്ങുകയും ചെയ്യാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി എന്നിട്ട് മക്കയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്തിയതായ വേളയിൽ അവിടെ വെച്ചിട്ട് ദംദം കിണർ ഇപ്പോൾ ഉള്ളതായ സ്ഥലത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ഇരുത്തി. എന്നിട്ട് അവരെ ഉമ്മയെയും അഥവാ ഇസ്മായിലിന്റെ ഉമ്മയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും അവിടെ താമസിപ്പിക്കുകയും അവരുടെ കൂടെ അല്പം ഈത്തപ്പഴവും അല്പം വെള്ളവും ഏൽപ്പിച്ചിട്ട് അവരോട് വിടവാങ്ങുകയും ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഫലസ്തീനിലേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്ന വേളയിൽ അവരോട് ഭാര്യ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണോ നിങ്ങളുടെ പോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്നാൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുന്നതേ അല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിരുന്നു ആ മഹദി ഹാജർ അലൈഹിസ്സലാം. അങ്ങനെയാണ് ഈമാന്, അതാണ് ഈമാന്. ലോക മുസ്ലിങ്ങൾക്ക് ഹാജർ അലൈഹിസ്സലാം പഠിപ്പിച്ചതാ ഈമാനിനെ ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഹാജർ ഓടിയതുപോലെ നാം ഓടുന്നു. ഹാജറിന്റെ പ്രാർത്ഥന പ്രബലമായിട്ട് കിട്ടിയതായ വെള്ളത്തിന് വേണ്ടിയും നാം ഓടുന്നു. ആ വെള്ളം നാം കുടിക്കുന്നു, ആ വെള്ളം നാം കൊണ്ടുവരുന്നു. അവിടെ ഹാജർ അലൈഹിസ്സലാം അള്ളാഹു അങ്ങനെയാണ് നിങ്ങളോട് കൽപ്പിച്ചതെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞോമന പൈതലിന്റെ മുമ്പിലും ആ ഉമ്മയുടെ മുമ്പിലും മാതാവിന്റെ മുമ്പിലും ഉള്ളത് അല്പ ദിവസങ്ങളോ മാസങ്ങളോ ഉപയോഗിക്കാനുള്ളതായ വെള്ളവും ഈത്തപ്പഴവും മാത്രമാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പുറപ്പെട്ടു. സഫാ കുന്നിന്റെ താഴ്വരയിൽ കൂടി പുറപ്പെടുകയാണ്. ആ കുന്നിന്റെ താഴ്വരയിൽ നിന്നിട്ട് പുറപ്പെട്ടിട്ട് അവരുടെ ഭാര്യ ഹാജർ അലൈഹിസ്സലാമും അവരുടെ കുഞ്ഞോമന പൈതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവരുടെ കണ്ണിൽ നിന്നിട്ട് മറഞ്ഞു പോകാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ അവസാനത്തെ വിടവാങ്ങലാണ്. ഇനി അള്ളാഹു തൗഫീഖ് ചെയ്താൽ വരാൻ പറ്റുമെങ്കിൽ വരാം, അല്ലെങ്കിൽ വരാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റുകയില്ല. മാസങ്ങൾ ദൂരമുള്ളതായ നാട്ടിലേക്കാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് കണ്ണിൽ നിന്നിട്ട് വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് ആ സഫാകുന്നിന്റെ താഴ്വരയിൽ എത്തിയപ്പോൾ മകനെയും ഭാര്യയെയും നോക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈപൊക്കിയും കൊണ്ട് പറയുകയുണ്ടായ റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലീഖീമു സ്സലാത വജൽ അഫീദത മിനൻ നാസ് തഹ്വി ഇലൈഹിം വർസഖുഹും മിനൽ സമറാതി ലഅല്ലഹും യശ്കുറൂൻ റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി എന്റെ സന്താനത്തെ എന്റെ കുട്ടിയെ എന്റെ ഭാര്യയെ ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുകയാണ് വൃക്ഷമില്ലാത്ത വെള്ളമില്ലാത്ത ജനവാസ കേന്ദ്രമല്ലാത്തതായ നാട്ടിൽ നിന്റെ കൽപ്പന അനുസരിച്ചിട്ട്. അതുകൊണ്ട് റബ്ബനാ രക്ഷിതാവേ ഇവരെ ഞാനിവിടെ ഇരുത്തിപ്പോകുന്നത് നിന്റെ വാഗ്ദാനമനുസരിച്ചിട്ട് ഇവിടെ പള്ളി വരാൻ പോകുന്നുണ്ടെന്നതും നിന്റെ വാഗ്ദാനമനുസരിച്ചിട്ട് ഇവിടെ നമസ്കാരം വരാൻ പോകുന്നുണ്ടെന്നതും നിന്റെ വാഗ്ദാനമനുസരിച്ചിട്ട് ഇവിടെ ലോകർക്കുള്ളതായ കേന്ദ്രമാകാൻ പോകുന്നു എന്നതുമുള്ളതനുസരിച്ചിട്ട് ഞാൻ പോവുകയാണ്. പക്ഷേ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് റബ്ബനാ ലിയുഖീമുസ്സലാ എന്റെ സന്താനങ്ങളും മക്കളും ഇവിടെ താമസിക്കുന്നവര് നിനക്ക് വേണ്ടി ഇവിടെ നമസ്കരിക്കുന്നവരാവേണ്ടതാണ് രക്ഷിതാവേ എന്ന് അവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്താണ്? ലിയുഖീമുസ്സല അവർ നമസ്കരിക്കുന്നവരാവണം എന്നതാണ്. ഇവിടെ കെട്ടാൻ പോകുന്നതായ പള്ളിയുണ്ടല്ലോ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കൂടി കെട്ടാൻ പോകുന്ന കാബമുണ്ടല്ലോ, ആ കാബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന മക്കളായിരിക്കണം എന്റെ സന്താനങ്ങൾ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. എന്നല്ലാതെ റബ്ബേ നിനക്കറിയാമല്ലോ അവരുടെ കൂടെ വെള്ളമില്ല, അവരുടെ കൂടെ ഈത്തപ്പഴമില്ല, ഞാൻ കൊടുത്തത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നല്ല ആയത്തിൽ ആദ്യം വന്നത്. ആദ്യം പ്രാർത്ഥനയിൽ വന്നത് എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സല ജനങ്ങളുടെ ഹൃദയത്തെ അവരിലേക്ക് നീ ആകർഷിപ്പിക്കണേ രക്ഷിതാവേ. പിന്നെ പറയുകയാണ് ഉർദുഖുഹുമിന തമറാത്തി, അവർക്ക് പാനീയവും ഭക്ഷണവും നൽകണേ രക്ഷിതാവേ എന്ന്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോയതാ ഇബ്രാഹിം നബി അലൈഹിസലാം. വിട്ടുകടന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം അവസാനിക്കുന്നു, അവരുടെ കൂടെയുള്ളതായ കാരക്ക അവസാനിക്കുന്നു. കാരക്കയും ഈത്തപ്പഴവും വെള്ളവും അവസാനിച്ചപ്പോൾ അവിടെ ഹാജറിന് വിഷമമായി. ഹാജർ പരക്കമ്പാച്ചലായി ഓടാൻ തുടങ്ങി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹാജർ അലൈഹി സലാം അവിടെ നിന്നിട്ട് ആദ്യമായിട്ട് ഓട്ടം ആരംഭിച്ചത് സഫയുടെ ഭാഗത്തിൽ നിന്നിട്ടാണ്. സഫാ കുന്ന്, മർവാ കുന്ന്, രണ്ട് കുന്ന് പൊക്കമുള്ള കുന്നായിരുന്നു കാബത്തിന്റെ മുമ്പിൽ. അടുത്ത് നിൽക്കുന്ന കുന്നുകൾ, ദൂരെ നിൽക്കുന്നതായ കുന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജബലബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതം. ജബലബി ഖുബൈസിന്റെ താഴ്വരയിലായിട്ട് പൊങ്ങി നിൽക്കുന്നതും കാബത്തിന് തൊട്ട് നിൽക്കുന്നതുമാണ് സഫയെ കുന്നും മർവ കുന്നും. ആദ്യം സഫയുടെ ഭാഗത്തിൽ നിന്നിട്ട് കുന്നിന്റെ മീതെ നിന്നിട്ട് മക്കയുടെ പരിസരത്തിൽ നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണുന്ന കാഴ്ച അവിടുന്നാണ് കാണാൻ സാധിക്കുക. കുന്നിന്റെ മീതെ കയറി കാണുന്നില്ല, ും ഇറങ്ങി താഴ്വരയിൽ കൂടി ഓടി, ഓടിയിട്ട് പിന്നെ രണ്ടാം കുന്നാകുന്ന മറവയുടെ മീതയും കയറി. എന്നിട്ട് മഹതിയായ ഹാജർ അലൈഹി സലാം ഏഴ് പ്രാവശ്യം ഓടിയിട്ട് ഏഴാമ്പത്തെ ഓട്ടത്തിൽ മുഷിഞ്ഞ് വിശന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് ആ മറവയുടെ മീതെ നിൽക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ഒരു വ്യക്തി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. എവിടെയാണ്? മകന്റെ അടുക്കൽ. മകൻ കുഞ്ഞോമന പൈതൽ വെള്ളമില്ലാതെ അവരെ കാലിട്ട് അടിക്കുകയാണ്. ആ സ്ഥലത്തൊരു വ്യക്തി നിൽക്കുന്ന കാണുന്നു. ആ വ്യക്തി നിൽക്കുന്ന കണ്ടപ്പോൾ ഇത് അള്ളാഹുവിന്റെ സഹായമായിരിക്കും, ഇദ്ദേഹത്തിന്റെ കൂടെ വെള്ളമുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഏഴാമത്തെ ചുറ്റവസാനിച്ചിട്ട് ആ കുന്നിന്റെ മീതെ കയറിയിട്ട് മീതെ നിന്ന് ഇറങ്ങിയിട്ട് ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. വ്യക്തി ആരായിരുന്നു? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസലാം. അദ്ദേഹം ഈ മഹദിയെ കണ്ടപ്പോൾ ജറഗ് കൊണ്ട് അവിടെ നിന്ന് അടിക്കുകയുണ്ടായി എന്നാണ് ഹദീസിൽ കാണുന്നത്. ആ ജറകടിച്ച സ്ഥലമാണ് ഇപ്പോൾ കാണുന്ന സംസം കിണറുള്ള സ്ഥലം. ആ ജറകടിച്ച സ്ഥലത്ത് നിന്നിട്ട് വെള്ളം പൊട്ടി ഒലിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള വെള്ളമാണ്, നിങ്ങൾക്കുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന് വന്നതായ ദൂതനാകുന്ന ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു. അങ്ങനെ ആ മഹദി അവിടെ വന്നതായ വെള്ളത്തിനെ പെട്ടെന്ന് ഹൗലുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാണ്. പെട്ടെന്ന് അവരുടെ ഭാഷയിൽ ദം 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ വെള്ളം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തടാകമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. നമ്മുടെ അനിശ്ചേദ്യ നേതാവ് നമ്മളോട് കഥ പറയുമ്പോൾ പറയുകയാണ്, ആ മഹദി അന്ന് അവിടെ തടസ്സമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ലോകമാസകലം സംസമായി മാറിയിരുന്നേനെ. അവർ തടസ്സമുണ്ടാക്കിയിട്ട് സം സം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ചതുകൊണ്ട് സംസം അവിടെ മാത്രം പരിമിതമായില്ലെങ്കിൽ എല്ലായിടത്തും സംസമായിരുന്നേനെ എന്നാണ്. ഇവിടെ നിന്ന് ജുർഹും കോത്രക്കാര് അവിടെ വെള്ളം ഉള്ളത് കാരണത്താൽ യമനിൽ നിന്നിട്ട് യാത്ര പുറപ്പെട്ട ജുർഹും ഗോത്രക്കാർ അവിടെ രണ്ടാമത്തെ വരവ് വന്നപ്പോൾ ആ സംസമിന്റെ പരിസരത്തിൽ കാക്കയെ കണ്ടത് കാരണത്താൽ അല്ലെങ്കിൽ പറവകളെ കണ്ടത് കാരണത്താൽ, വെള്ളമുള്ളടുത്താണല്ലോ പറവകൾ ഉണ്ടാവുക, അവർ ആ ഭാഗത്തിലേക്ക് യാത്ര തിരിച്ചു. നാം ഇവിടെ പറയാറുണ്ടല്ലോ ഇസ്മായിൽ നബി അലൈഹിസലാം അറബി നബി. അറബി നബിമാർ എത്ര പേരാണ്? ഇസ്മായിൽ, ഹൂദ്, സാലിഹ് എന്നീ നബിമാരാണ് അറബി നബി. പിന്നെ നമ്മുടെ അനിശ്ചേദ്യ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകൊണ്ടെണ്ണം മാത്രമേ അറബികളിൽ നബിമാർ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നബിമാർ എവിടുന്നാണ്? ഇസ്രായേലികളാണ്. എവിടെയാണ്? ഖുർആനിലുള്ള നബിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ എന്താ പറഞ്ഞത്? വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ മുൻദിറൂൻ. ലോകത്ത് എവിടെയെല്ലാം ആരെയെല്ലാം നാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നാം ആദ്യമായിട്ട് പ്രബോധകന്മാരായിട്ടാണ് അവരെ ശിക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്തിന്റെ എല്ലാ തുറകളിലും നാനാ തുറകളിലും ഇന്ത്യയിലും ചൈനയിലും എവിടെയെല്ലാം മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ പ്രതിനിധികളാകുന്ന നബിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വന്ന നബിയാര്, ചൈനയിൽ വന്ന നബിയാര്, അവിടെ മനുഷ്യ ജനവാസ കേന്ദ്രമായിട്ടുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ആർക്കും തന്നെ അറിയുകയില്ല എന്നതാണ്. പക്ഷേ നബിമാരുണ്ട് എന്നത് വിശ്വസിക്കൽ അനിവാര്യമാണ്. നമ്മുടെ മുമ്പിൽ അള്ളാഹു പേരെണ്ണി പറഞ്ഞ നബിമാര് 25 എണ്ണം മാത്രമാണ് ഖുർആനിലൂടെ. പക്ഷേ നബിമാർ ലക്ഷത്തോളം ഉണ്ടായിട്ടും ഉണ്ട്. ഞാൻ എന്തിനാണ് മക്കയിലേക്ക് ചെന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബം അവരുടെ മകൻ ഇസ്മായിൽ നബിയോട് കൂടി സ്ഥാപിക്കാൻ പോവുകയാണ്. ആ പോയയിടം മുതൽ പിന്നെ സംഭവിച്ച സംഭവ വികാസങ്ങളെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് നാം എത്തുന്നതും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം ആ ജന്മദിനം മുതൽക്ക് പിന്നെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം, അത് രഹസ്യ പ്രബോധനം, പരസ്യ പ്രബോധനം, അതെല്ലാം പലപ്പോഴും പല രൂപത്തിലും ശൈലിയിലും കേട്ട് പരിചയമുള്ള വിഷയമായതുകൊണ്ട് നീട്ടേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ നീട്ടുകയുള്ളൂ. അല്ലാത്തതെല്ലാം ഷോർട്ടാക്കി പറഞ്ഞിട്ട് ബദർ യുദ്ധത്തിലേക്ക് നമുക്ക് ചെല്ലാമെന്നാണ് പലരുടെയും അഭിപ്രായം. എനക്കും ആ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നു. അതനുസരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് ചെല്ലുവാനും പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ കേട്ടതിന് ഒരു ഇബാദത്തായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ.